പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ആഴ്ച നിങ്ങൾക്ക് ബിനോയ് ബ്രദർ ഒരു ഹോംവർക്ക് തന്നായിരുന്നു. ഒരു കാര്യം വീട്ടിൽ പോയി പരിശോധിക്കണം എന്ന് പറഞ്ഞായിരുന്നു. പരിശോധിച്ചു, ഒത്തിരിയൊന്നും പരിശോധിക്കാനല്ലേ വാക്യം. നമുക്കറിയാം ചിലതൊക്കെ കൂട്ടണമെന്ന് പറഞ്ഞു. എന്തൊക്കെയാ? വിശ്വാസത്തോട് വീര്യം കൂട്ടണം, വീര്യത്തോട് പരിജ്ഞാനം കൂട്ടണം, നോളജ്, പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയം, സെൽഫ് കൺട്രോൾ, ഇന്ദ്രിയജയത്തോട് പെർസിവിയറൻസ് കൂട്ടണം, പിന്നെ ഗോഡ്ലിനെസ് കൂട്ടണം, ബ്രദർലി കൈൻഡ്നെസ്, സഹോദര പ്രീതി, അതിനോടുകൂടി സ്നേഹം കൂട്ടണം. അപ്പൊ ബ്രദർ പറഞ്ഞിങ്ങനെയാണ്, ഇതൊക്കെ എത്രത്തോളം എന്റെ ജീവിതത്തിൽ ഉണ്ടെന്നൊന്ന് പരിശോധിക്കണം എന്ന് പറഞ്ഞായിരുന്നു. എന്തെങ്കിലുമൊക്കെ പരിശോധിച്ചോ? ഞാൻ ചോദിക്കെന്താണെന്നറിയോ? ആ ടോപ്പിക്കിലേക്ക് നമ്മളൊന്ന് വരാൻ പോകുന്നത്. ഇതൊന്നും ചെയ്യുന്നില്ലെങ്കിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, വളരെ വലിയ അപകടത്തിലേക്ക് നമ്മൾ പോകാൻ പോവാ. കാരണം നിങ്ങൾ അപകടത്തിലേക്ക് പോകുന്നത് കാണുമ്പോൾ കർത്താവ് നിങ്ങളെ വാൺ ചെയ്യുക. കർത്താവിന് എക്കാലം അതേ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ കയ്യെ പിടിച്ച് കർത്താവ് എഴുതിപ്പിക്കത്തില്ല. നിങ്ങളെ ഏതെങ്കിലും മുറിയിൽ അടച്ച് കർത്താവ് ഇരുത്തിയിട്ട് നിങ്ങളെ കൊണ്ട് ഇത് ചെയ്യാൻ കർത്താവ് ചെയ്യത്തില്ല. പക്ഷെ കർത്താവ് എക്കാലവും ചെയ്യുന്നൊരു കാര്യമുണ്ട്, കർത്താവ് നമുക്ക് വാണിങ് തരും. കർത്താവ് ചെയ്യുന്നൊരു കാര്യം വാണിങ്സ്. ആ വാണിങ് ഏറ്റെടുക്കുന്നില്ലെങ്കിൽ there is no other way, there is no other hope. നിങ്ങൾ തിരിച്ചറിഞ്ഞോണം എന്തുകൊണ്ടാണ് ഇസ്രായേലിന് മറ്റ് ജാതികളെക്കാളും വലിയ ന്യായവിധി കൊടുത്തത്. നിങ്ങൾക്കറിയാമോ? കാരണം മറ്റ് ജാതികൾക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷെ ഇസ്രായേലിന് അങ്ങനെയല്ല. കർത്താവ് പറഞ്ഞു, സകല ജാതികളിൽ നിന്നും ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തത് കൊണ്ട് ഞാൻ നിങ്ങളെ ശിക്ഷിക്കും, ശിക്ഷിക്കാതെ വിടത്തില്ല. അങ്ങനെ പറഞ്ഞേ. ഡു യു നോ ദാറ്റ്? സകല ജാതികളിൽ നിന്നും നിങ്ങളെ തെരഞ്ഞെടുത്തത് കൊണ്ട് ഞാൻ നിങ്ങളെ ശിക്ഷിക്കും, ശിക്ഷിക്കാതെ വിടത്തില്ല. അതിന്റെ കാരണം എന്നറിയോ? മോർ പ്രിവിലേജസ്, മോർ റെസ്പോൺസിബിലിറ്റീസ്. കൂടുതൽ അനുഗ്രഹം കിട്ടുമ്പോൾ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ അതോടുകൂടി. നിങ്ങൾക്കറിയോ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി ആരാ? മേബി പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ റെസ്പോൺസിബിലിറ്റി ഉള്ള ആളും ആരായിരിക്കും? നരേന്ദ്രമോദി ആയിരിക്കും. ഏറ്റവും കൂടുതൽ പദവികൾ നമുക്ക് കിട്ടുമ്പോൾ അതോടുകൂടി ഏറ്റവും അധികം ഉത്തരവാദിത്തങ്ങൾ കൂടി അദ്ദേഹം തരുന്നേ. തിങ്ക് അബൌട്ട് ദാറ്റ്. അതുകൊണ്ട് എന്തെങ്കിലും കാര്യം പറയുമ്പോൾ നിങ്ങൾ വളരെ പാസീവായിട്ട് എടുക്കുകയാണ്. ഞാൻ പറയാം, ഇവിടെ ദൈവവചനം കേൾക്കുമ്പോൾ നിങ്ങൾ അതിനെ സീരിയസ് ആയിട്ട് എടുക്കുന്നില്ലെങ്കിൽ ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് മറ്റ് നിങ്ങളോട് പറയാൻ വേറെ ആരുമില്ല, ആരുമില്ല. ടേക്ക് ഇറ്റ് ദാറ്റ്. നിങ്ങളത് സീരിയസ് ആയിട്ട് നിങ്ങൾ എടുക്കണം. എവിടെയാണെന്നൊന്ന് പരിശോധിക്കണം. ഞാൻ നിൽക്കുന്ന എവിടെയാ? ഒന്ന് ശാന്തമായി എവിടെയെങ്കിലുമൊക്കെ നിന്നൊന്ന് പരിശോധിക്കണം. വെയർ ഈസ് മൈ പൊസിഷൻ? ഞാൻ എവിടെയാ നിൽക്കുന്നേ? ഒരൊറ്റ കാര്യം മാത്രം നിങ്ങൾ എടുത്തോ, സെൽഫ് കൺട്രോൾ. എവിടെയാ നിൽക്കുന്നേ? എന്താ സെൽഫ് കൺട്രോൾ? ആത്മനിയന്ത്രണം എന്ന് മലയാളത്തിൽ പറയും. ആത്മനിയന്ത്രണം. ആത്മനിയന്ത്രണം ഇല്ലാത്തവൻ ഇടിഞ്ഞു കിടക്കുന്ന ഒരു മതില് പോലെയാന്നാ പറഞ്ഞേ. എന്താ മതിൽ ഇടിഞ്ഞു കിടന്ന കുഴപ്പം? എന്തിനാ നമ്മൾ ഈ മതിലെ കിട്ടുന്നേ? എന്താ വേറെ ആരും എന്ത് ചെയ്യരുത്? അനധികൃതമായിട്ട് അകത്തോട്ട് കടക്കരുത്, ശത്രുക്കളൊന്നും വരരുത്. പക്ഷേ ആത്മനിയന്ത്രണമില്ലാത്ത പുരുഷൻ ഇടിഞ്ഞു കിടക്കുന്ന മതില് പോലെയാ എന്ന് പറഞ്ഞാൽ എപ്പോഴും പിശാചിന് അവന്റെ അകത്തോട്ട് എൻട്രി ഉണ്ട്. എന്തൊക്കെ കാര്യങ്ങളിൽ ആത്മനിയന്ത്രണം വേണം? ഒത്തിരി കാര്യങ്ങളിൽ ആത്മനിയന്ത്രണം വേണം. ഒത്തിരി കാര്യങ്ങളിൽ ആഹാരത്തിൽ ആത്മനിയന്ത്രണം വേണം. എന്റെ ആഹാരം കഴിക്കരുതാണോ? അല്ല, നന്നായിട്ട് ആഹാരം കഴിക്കണം, വേണ്ടത്രയും ആഹാരം കഴിക്കണം. നീ വേണ്ടത്രയും കഴിച്ചില്ലെങ്കിലും പ്രശ്നമാണെന്ന് പറഞ്ഞേ. ചിലക്ക് ആഹാരം വേണ്ട, വിശപ്പില്ലെന്നാ പറയുന്നേ. വേണ്ടത്ര ആഹാരം കഴിക്കണം. പക്ഷെ ചിലർക്ക് ആഹാരം മാത്രമാ. ഒരാൾ എൻ്റെ അടുത്ത് ഇരിക്കെ പറഞ്ഞാൽ ഓർക്കുന്നുണ്ട്, ഞാൻ ഒരു സ്ഥലത്ത് മീറ്റിങ്ങിന് പോയതാ, ദൂരെയാ ഒരു സ്ഥലത്ത്. അദ്ദേഹം പറഞ്ഞു, ഇതൊക്കെ അല്ലേ ഉള്ളൂ നമുക്കൊരു എൻജോയ്മെന്റ്. ഇത്തെ പരിപാടിയുള്ളൂ. പിന്നെ ചിലര് ഇതാ ഇപ്പൊ ഇപ്പൊ ഇതിന്റെ സീസണാ, ഫിഫ എന്ന് തോന്നുന്നല്ലേ, ഫിഫയുടെ സീസണായോ? ഞാൻ പറയാം, ജീവിതത്തിൽ ഇന്ന് വരെ ഉറക്കിളക്കാത്തവരും ഫിഫ കാണുമ്പോഴത്തേനെ ഉറക്കിളക്കും. രാത്രി മുഴുവൻ കുത്തിയിരിക്കുകയാണ്. എനിക്കറിയത്തില്ല രാത്രിയാണോ പകലാണോ, നിഫിറ്റിസ് രാത്രിയാണെങ്കിലേ ഞാൻ പറഞ്ഞേ. രാത്രി മുഴുവൻ ഇരുന്ന് ക്രിക്കറ്റ് കാണും, അല്ല എന്നാ ഫുട്ബോള് കാണും. ക്രിക്കറ്റിന്റെ സീസൺ വന്നാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ കാണും. ഇച്ചിരി സമയം കാണുന്നു ഞാൻ എതിരല്ല കേട്ടോ, അങ്ങനെ ചിന്തിക്കരുത്. പ്യൂരിറ്റൻസിനെ കുറിച്ച് പറഞ്ഞത് കിൽ ജോയ് എന്നാ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ എവിടെ, പണ്ടൊരാള് ഒരു സൺഡേ സ്കൂളിൽ ഒരു ചോദ്യം ചോദിച്ചു, ദൈവം ആരാണ്? അപ്പൊ ഒരു കൊച്ചു പറഞ്ഞു, ദൈവം ഇങ്ങനെ നോക്കി നടക്കുക, ആരെങ്കിലുമൊക്കെ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ അവന്റെ സന്തോഷം കളയുന്ന ആളാണ് ദൈവം. ഞാൻ പറഞ്ഞു, നമ്മുടെ സന്തോഷം കളയുന്ന ആളൊന്നും അല്ല ദൈവം. നമ്മൾ സന്തോഷിക്കുന്നതുകൊണ്ട് ദൈവത്തിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ സന്തോഷിച്ച് സന്തോഷിച്ച് അവസാനം എവിടെ ചെല്ലും എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ വിഷയം. കുറച്ചു നേരം ഫുട്ബോൾ കണ്ടോ, ഒരു പ്രശ്നവുമില്ല, നോ പ്രോബ്ലം, ഒന്നും സംഭവിക്കത്തില്ലെന്ന്. കുറച്ചു നേരം ഫുട്ബോൾ കളി കണ്ടാൽ ഒന്നും സംഭവിക്കത്തില്ല, നത്തിങ് വിൽ ഹാപ്പൻ, ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരാം. പക്ഷേ നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തെ തകർത്ത് കളയുന്ന ഫുട്ബോൾ കളി കാണരുത്. എന്ന് പറഞ്ഞാൽ രാത്രി മുഴുവൻ ഉറക്കളച്ചിരുന്ന് രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ നിങ്ങൾ ഫുട്ബോൾ കാണുകയാണെങ്കിൽ യു ആർ ഇൻ ഡേഞ്ചർ എന്ന് ഞാൻ പറഞ്ഞേ. ക്രിക്കറ്റ് കളി കാണുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, തെറ്റൊന്നുമില്ല. പക്ഷേ പ്രാർത്ഥിക്കാൻ പോലും സമയമില്ലാതെ, ദൈവവചനം ധ്യാനിക്കാൻ പോലും സമയമില്ലാതെ, ഇതിന്റെ മുമ്പിൽ മാത്രം കുത്തിയിരുന്ന് നമ്മൾ ഫുട്ബോളിന് വേണ്ടി, നമ്മൾ ക്രിക്കറ്റിന് വേണ്ടി സമയം ചെലവഴിക്കുമ്പോൾ നമ്മൾ വലിയ അപകടത്തിലാണ്. തലേ ദിവസം രാത്രി ഒരുങ്ങാത്ത ഒരാൾക്ക് പോലും രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ കഴിയത്തില്ല. ഡു യു നോ ദാറ്റ്? രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു സഹോദരൻ സഹോദരിയും ആദ്യം ചെയ്യേണ്ടത് രാത്രിയിൽ അവരുടെ കിടപ്പ് എപ്രകാരമാണെന്നുള്ള ക്രമീകരിക്കുക ചെയ്യണ്ടേ. അല്ലാതൊരിക്കലും രാവിലെ എഴുന്നേറ്റ് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാനായിട്ട് കഴിയത്തില്ല. ഞാൻ പറഞ്ഞ സെൽഫ് കൺട്രോൾ വേണ്ട ഒത്തിരി മേഖലകളുണ്ട്, ഒത്തിരി മേഖലകൾ. എന്റർടൈൻമെന്റ്സ്, നിങ്ങൾക്ക് അല്പസമയം സൈക്ലിങ്ങിന് പോക്കോ, നോ പ്രോബ്ലം. സ്വിമ്മിങ്ങിന് പോക്കോ, ഇറ്റ്സ് ഓക്കെ. അതൊന്നും അതൊക്കെ അനുവദനീയമാ, ഒന്നും തെറ്റാണെന്ന് വിചാരിക്കരുത്. കാരണം എന്ന് പറഞ്ഞാൽ ചിലർ ആത്മീയരായി കഴിഞ്ഞാൽ പിന്നെ ഒരു പരിപാടിയില്ല, വീട്ടിൽ തന്നെ ഇരിക്കുക. നോ, അങ്ങനെയല്ലേ ഞാൻ പറഞ്ഞു. സ്വിമ്മിങ്ങിന് പൊക്കോ, വാക്കിങ്ങിന് ചെല്ല്, നടക്ക്, ഇത്തിരി കാര്യങ്ങൾ, ഇറ്റ്സ് ഓക്കെ. ഫിസിക്കൽ എക്സസൈസും കൂടെയാ. പക്ഷേ നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ തടസ്സം ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നാം ഒന്ന് പരിശോധിച്ച് നോക്കണം. കാരണം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടെയാ. അവിടെ പരിശോധിച്ച് നോക്കണം, സെൽഫ് കൺട്രോൾ എന്റെ എവിടെയാ നിൽക്കുന്നത്? സഹോദര പ്രീതി, ബ്രദർലി കൈൻഡ്നെസ് എഴുതി വെച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ മറ്റ് സഹോദരങ്ങളോടുള്ള കരുണ, നമ്മളൊന്ന് പരിശോധിക്കണം എവിടെയാ നിൽക്കുന്നത്, എവിടെയാ നിൽക്കുന്നത്. നമുക്കൊരു പ്രത്യേകതയുണ്ട്, നമ്മൾ നമ്മളോട് ഒത്തിരി കരുണയുള്ളവരാ. നമുക്കൊരു വീഴ്ച സംഭവിച്ചാൽ നമ്മൾ പറയും, ഞാൻ ബലഹീനല്ലേ, ഉണ്ടല്ലേ വീണുപോയേ. ഒത്തിരി കരുണ കാണിക്കും നമ്മൾ നമ്മളോട്. പക്ഷേ മറ്റുള്ളവരോട് നമ്മൾ എത്രത്തോളം കരുണയുള്ളവരാ? ബ്രദർലി കൈൻഡ്നെസ്, അത് പരിശോധിച്ച് നോക്കണം. എനിക്ക് എന്നോടുള്ള കരുണയാണോ, എനിക്ക് മറ്റുള്ളവരോടുള്ള കരുണ? പിന്നെ സ്നേഹം, ഏറ്റവും അവസാനത്തെ കാര്യമായിട്ട് എനിക്ക് സ്നേഹം. സഹോദരങ്ങളെ, ഇത് നിങ്ങൾ കൂട്ടുന്നില്ലെങ്കിൽ വിശ്വാസം, വിശ്വാസത്തോട് വീര്യം. എന്താ വീര്യം എന്ന് പറഞ്ഞാൽ? വീര്യം എന്ന് പറഞ്ഞാൽ സീൽ, ആ എരിവ്, കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ആത്മീയ കാര്യങ്ങളുള്ള ശുഷ്കാന്തി എന്ന് പറയാം. ഏലിയാവിനോട് ചോദിച്ചു, ഏലിയാവേ നീ എന്ത് ചെയ്യാ? പറഞ്ഞു, സൈന്യങ്ങളുടെ യഹോവയെ പ്രതി ഉള്ള ശുഷ്കാന്തിയിൽ ഞാൻ നിൽക്കുകയാ. ദൈവത്തിനു വേണ്ടിയുള്ള എരിവ്, ആത്മീയ കാര്യങ്ങളുള്ള എരിവ്, തീഷ്ണത, വചനം വായിക്കാനായിട്ടുള്ള ഒരു തീഷ്ണത, മറ്റുള്ളവരോട് സുവിശേഷം പറയാനായിട്ടുള്ള ഒരു തീഷ്ണത, ദൈവവചനം കേൾക്കാനുള്ള തീഷ്ണത, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള തീഷ്ണത, സീൽ, അതാ മോറൽ എക്സലൻസ് അല്ലെങ്കിൽ വെർച്യൂ. ഞാൻ എവിടെയാ നിൽക്കുന്നത്? എന്റെ സീൽ ഇപ്പൊ എങ്ങനെയുണ്ട്? പണ്ടുണ്ടായിരുന്ന സീൽ എനിക്കിപ്പോ ഉണ്ടോ? പരിശോധിച്ച് നോക്കണം. ഞാൻ പറഞ്ഞത് ഇതൊന്ന് പരിശോധിക്കാൻ നമ്മൾ തിരിച്ചറിയത്തില്ല. ഞാൻ പറഞ്ഞത് നാളുകൾ കഴിയുമ്പോൾ നമ്മൾ ഓർക്കും വലിയ കുഴപ്പമില്ലാതെ പോകുന്നു എന്ന്. ഞാൻ ആ വചനത്തിലേക്ക് വരാൻ പോകുന്നേ. ടെസ്റ്റ് വെദർ യു ആർ ഇൻ ഫെയ്ത്ത്. പരിശോധിച്ചു നോക്കണം നമ്മൾ എവിടെയാണെന്ന്. ഇല്ലെങ്കിൽ ഒരു പിടിയും കിട്ടത്തില്ല നമ്മൾ എവിടെയാണെന്നുള്ള കാര്യം. ഞാൻ പറയാം, ഇങ്ങനെ നമ്മൾ പോകും, ഒരു പിടിയും കിട്ടത്തില്ല. എങ്ങനെയുണ്ട് സീൽ? പണ്ടത്തെ ശുഷ്കാന്തി ഉണ്ടോ? വചനം എവിടെങ്കിലുമൊക്കെ എനിക്ക് കഴിഞ്ഞ ദിവസം ഒരാളോട് സംസാരിച്ചപ്പോൾ സങ്കടം തോന്നി. ഞാൻ ഇച്ചിരി സമയം ഇച്ചിരി ആത്മീയ കാര്യങ്ങൾ സംസാരിച്ചു. അപ്പൊ ഞാൻ ഓർത്ത് ഇദ്ദേഹം ആത്മീയമായി താല്പര്യമുള്ള ഒരാളാണെന്നുള്ള വിചാരത്തിലാണ് സംസാരിക്കുന്നത്. പക്ഷെ അദ്ദേഹം വിത്തിൻ ഫ്യൂ മിനിറ്റ്സ് ടോപ്പിക് സ്കിപ്പ് ചെയ്തു. ഫ്യൂ മിനിറ്റ്സ് ടോപ്പിക് സ്കിപ്പ് ചെയ്തു പുള്ളിക്കാരൻ. ഞാൻ വീണ്ടും കൊണ്ടുവരിക ആത്മീയ കാര്യങ്ങൾ സംസാരിക്കാനായിട്ട്. പുള്ളി പറഞ്ഞത് അതെ, വാടകയൊക്കെ കൊടുക്കുന്ന ഇപ്പൊ ഭയങ്കര പ്രശ്നമാണ്. പുള്ളിക്കാരൻ വേറെ ടോപ്പിക്കിലേക്ക് പോവാ. ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് ഇദ്ദേഹത്തിന്റെ ആത്മീയ താല്പര്യം ഉണ്ടായിരിക്കുമെന്നാണ്. ഞാൻ ചോദിക്കട്ടെ, ആത്മീയ കാര്യങ്ങൾ പറയുമ്പോൾ സ്കിപ്പ് ചെയ്യുന്നുണ്ടോ? കേൾക്കാനായിട്ടുള്ള താല്പര്യമില്ലായ്മ ഉണ്ടെങ്കിൽ ഓർത്താ മതി, വി ആർ ഇൻ ഡേഞ്ചർ. ഡേഞ്ചർ എവിടെയാ നമ്മൾ നിൽക്കുന്ന നോക്കണം. നമ്മുടെ സീൽ ഇപ്പൊ എങ്ങനെയുണ്ട്? പിന്നെ നമ്മൾ ചിലത് പറഞ്ഞുണ്ട്, പണ്ട് ഞാൻ നിങ്ങൾക്കറിയോ എന്നായിരുന്നറിയോ, പണ്ട് സുവിശേഷം എന്നൊക്കെ പറഞ്ഞ ഞാൻ അങ്ങോട്ട് ചാടി വീണ്. എത്ര പേരോട് സുവിശേഷം പറഞ്ഞ്, ഇന്ന് അവരൊക്കെ സഭയിലാണ്. ഞാൻ ചോദിക്കട്ടെ, ഇന്നോ? നമ്മൾ എപ്പോഴും പറഞ്ഞൊരു കാര്യമാണ്, പണ്ട് എന്നാ പ്രാർത്ഥനയായിരുന്നു. അയ്യോ, നമ്മൾ എപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്, പണ്ടത്തെ ആത്മീയമാണ് ആത്മീയം. പണ്ടത്തെ ഭക്തന്മാരാണ് ഭക്തന്മാര്. ഇപ്പൊ എവിടെ ആത്മീയം ഇരിക്കുന്നു, എവിടെ ഭക്തന്മാരിരിക്കുന്നു? നമ്മൾ എപ്പോഴും പറഞ്ഞൊരു കാര്യമോ? ഞാൻ ചോദിക്കട്ടെ സഹോദരൻ, നിനക്കാ ഭക്തനാകാൻ മേലെ? നിനക്കാ ഭക്തിയാകാൻ മേലെ? എവിടെ ഉണ്ടെന്ന് ചോദിക്കാതെ ദൈവമേ എന്നെ ഒരു ഭക്തനാക്കണമേ, എന്നെ ഒരു ഭക്തിയാക്കണമേ എന്നൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങാൻ മേലെ സഹോദരങ്ങളെ. വീട്ടിൽ എന്താ കുടുംബ പ്രാർത്ഥന ഇല്ലാത്ത? ഓ, ഇവിടെ ആർക്കും വലിയ താല്പര്യമൊന്നുമില്ല കുടുംബ പ്രാർത്ഥനയ്ക്കൊന്നും. ഞാൻ ചോദിക്കട്ടെ, വൈ ഡോണ്ട് യു സ്റ്റാർട്ട്? നിങ്ങൾക്ക് തുടങ്ങാൻ മേലെ എന്ന്. ഒരുപക്ഷെ ഭർത്താവിന് താല്പര്യം ഇല്ലായിരിക്കാം, ഫൈൻ. സഹോദരി, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ ബൈബിൾ എടുത്ത് നടുക്കത്തെ മുറിയിലോട്ട് കൊണ്ടുവന്ന് ഈ ബൈബിൾ ആദ്യം കൊണ്ട് വെക്ക്, ഒരു പാട്ട് പാട്. ഞാൻ പറയാം, സാധാരണഗതിയിൽ എല്ലാ ഭർത്താക്കന്മാരും ഒന്നില്ലെങ്കിൽ അടങ്ങിയിരിക്കും, മിണ്ടാതെങ്കിലും ഒരു മൂലക്കിരിക്കും. ശരി, ഉറക്ക ബൈബിൾ വായിക്കുക, കേക്കട്ടെ. ഞാൻ പറഞ്ഞു, നാം ആ പൊസിഷനിലേക്ക് വരാൻ ദൈവം ആഗ്രഹിക്കുക. മോറൽ എക്സലൻസ്, വെർച്യൂ, സീൽ, ദൈവത്തെ കുറിച്ചുള്ള എരിവ്. എരിവ് നമ്മ എവിടെ ആയിരിക്കുന്നേ? ഗോഡ്ലിനെസ്, ഭക്തി. ഞാൻ പറഞ്ഞത് ഇതൊക്കെ ഒന്ന് പരിശോധിക്കണമെന്ന്. അതാ കഴിഞ്ഞ ആഴ്ച ആ സഹോദരൻ ഇങ്ങനെ കിടന്ന് പറഞ്ഞത്. നാം അത് വളരെ ക്യാഷ്വൽ ആയിട്ട് വിട്ടു. അതിപ്പോ എല്ലാ ആഴ്ചയും പറയാറുണ്ട് എന്തെങ്കിലും കാര്യം. അതൊക്കെ ഞങ്ങൾ ഇങ്ങനെ എങ്ങനെ? നോ, ഞാൻ വിനോദർ പറഞ്ഞപ്പോ പോലും ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ആ കാര്യം. നടക്കുമ്പോഴൊക്കെ ഇടക്കിടക്ക് ഈ കാര്യം എന്റെ മനസ്സിൽ ഓർമ്മ വരും. എവിടെയാടാ നിന്റെ സെൽഫ് കൺട്രോളിന്റെ ഏത് പൊസിഷനിലാണ് നീ നിൽക്കുന്നത്? എനിക്ക് ഓർമ്മ വരും. എങ്ങനെ ഞാൻ ചിന്തിക്കുക, എവിടെ ഞാൻ നിൽക്കുന്നത്? ഏതൊക്കെ കാര്യങ്ങൾ എനിക്ക് കൺട്രോൾ ഇല്ലാത്ത സംസാരത്തിൽ ഏറ്റവും അധികം സെൽഫ് കൺട്രോൾ ഇല്ലാത്തൊരു മേഖലയാണ് സംസാരം. തുടങ്ങിയാ പിന്നെ ഞാൻ മറ്റൊരു മീറ്റിംഗിന് പറഞ്ഞൊരു കാര്യം കേട്ടില്ലേ, ഒരാൾ ഒരു ആശംസ പറയാൻ വേണ്ടിട്ട്, ഒരു പ്രായമായ അമ്മച്ചിയെ ആദരിക്കുന്ന ഒരു ചടങ്ങാണ്. അപ്പൊ ഞാനും പോയിരുന്നു അവിടെ, എന്നെ വിളിച്ചിരുന്നു. അപ്പൊ എല്ലാവരും അമ്മച്ചിയെ കുറിച്ച് രണ്ട് വാക്കൊക്കെ പറയും. ഒരാൾ കയറി വന്നു, കയറുന്നിട്ട് പറഞ്ഞു, എനിക്ക് ഒരു പ്രശ്നമുണ്ട്, എനിക്ക് ഇത് തുടങ്ങാൻ അറിയാൻ മേല, പിന്നെ വേറൊരു കുഴപ്പം കൂടെ ഉണ്ട്, തുടങ്ങിയാൽ നിർത്താനും അറിയാൻ മേല. ഞാൻ പറഞ്ഞത്, നമ്മുടെ സംസാരം ഇതുപോലെയാ, ഒരു ബെല്ലും ബ്രേക്കും ഇല്ലാതെയാ പോകുന്നേ. കഴിഞ്ഞ ഒരു സഹോദരൻ പറഞ്ഞപ്പോ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. അടുത്തിടെ രക്ഷിക്കപ്പെട്ട ആളാ പുള്ളിക്കാരൻ. വീട്ടിൽ ചെന്നപ്പോ പറഞ്ഞു, ഇപ്പോഴ് ബ്രദറെ വീട്ടിൽ ഭയങ്കര സമാധാനം, ഒത്തിരി സന്തോഷമാ. കാരണം എന്റെ വീട്ടില് ഞാനും എന്റെ അച്ഛനും അമ്മയും എന്റെ ഭാര്യയും ഞങ്ങളൊക്കെ പണ്ട് ചുമ്മാ അത് സംസാരിക്കുമായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, സംസാരിക്കും. ഞങ്ങൾ കർത്താവിനോട് ഒന്ന് ചോദിക്കും, ഈ കാര്യം പറയണമെന്ന് ചോദിക്കും. ഒരു ഹിന്ദു കുടുംബത്തിൽ നിന്നാ, അപ്പനും അമ്മയൊന്നും സ്നാനപ്പെട്ടിട്ടില്ല കുടുംബം. അവർ പ്രാർത്ഥനയ്ക്ക് ജസ്റ്റ് വന്നു തുടങ്ങിയതേ ഉള്ളൂ. പക്ഷെ അവരുടെ തലക്കകത്തൊരു വെളിച്ചം കയറി. എന്താ വെളിച്ചം? സംസാരിക്കുമ്പോൾ ഒരു ബെല്ലും ബ്രേക്കും ഇല്ലാതെ അങ്ങ് പോകാതെ ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഒന്ന് ചോദിക്കാം, ദൈവത്തോട് ഇത് പറയേണ്ടതാണോ? പക്ഷേ വാട്ട് ഈസ് ദ റിസൾട്ട്? എന്താ റിസൾട്ട് എന്നറിയോ? അദ്ദേഹം പറയാണ്, ഞങ്ങളുടെ കുടുംബത്തിൽ വലിയ സമാധാനമാണ്. സെൽഫ് കൺട്രോൾ, സംസാരത്തിലുള്ള നിയന്ത്രണം, ആത്മനിയന്ത്രണം. ആത്മനിയന്ത്രണം ഇല്ലാത്ത പുരുഷൻ മതിലില്ലാതെ ഇടിഞ്ഞു കിടക്കുന്ന പട്ടണം പോലെയാ. എപ്പം വേണമെങ്കിലും ശത്രുക്കളൊന്നും അവനെ ആക്രമിക്കും. സെൽഫ് കൺട്രോൾ, ഗോഡ്ലിനെസ്, പെർസിവിയറൻസ്. എന്താ പെർസിവിയറൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഡിഫിക്കൽറ്റീസിന്റെ മുൻപിൽ ആത്മീയമായിട്ട് മുന്നോട്ട് പോകുന്നതിനാണ് പെർസിവിയറൻസ് എന്ന് പറഞ്ഞത്. മലയാളത്തിൽ എങ്ങനെ പെർസിവിയറൻസ്? മലയാളം എന്തായിരുന്നു? വീര്യം, വീര്യത്തോട് പരിജ്ഞാനം, ഇന്ദ്രിയജയം, സ്ഥിരത, 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 പെർസിവിയറൻസ് ഇംഗ്ലീഷിൽ. എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങൾ ഉള്ളപ്പോഴും ആത്മീയമായിട്ട് മുന്നോട്ട് പോവുക. നമ്മളതിൽ എവിടെയാണ് നിൽക്കുന്നത്? പ്രശ്നം വരുമ്പം പിന്നെ മൊത്തം ഡൗൺ ആണോ? കഴിഞ്ഞു, ദേ കിടക്കുന്നല്ല. സഹിക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ നിൽക്കുകയാണോ? ചില ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്, അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ പറയട്ടെ, കർത്താവിന്റെ സന്നിധി ചെല്ലാത്തോണ്ട സഹിക്കാൻ പറ്റാത്തേ? കർത്താവിന്റെ സന്നിധി ചെന്നാൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അതിന്റെ നടുക്ക് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും. പ്രശ്നങ്ങളൊക്കെ കാണുമെന്ന് അതിന്റെ നടുവിൽ മുന്നോട്ട് പോകാനായിട്ട് പറ്റും. അത് ഞാൻ എവിടെ നിൽക്കുന്നതെന്ന് അറിഞ്ഞാലേ എനിക്ക് പ്രാർത്ഥനയിലേക്ക്, ദൈവസേനയിലേക്ക് കാര്യം വെക്കാൻ പറ്റുള്ളൂ. അതാണ് ഈ പറഞ്ഞത്. ഞാനൊന്ന് പരിശോധിച്ച് എവിടെയാ ഞാൻ നിൽക്കുന്നതെന്ന് അറിയുമ്പോഴാണ് എനിക്ക് പ്രാർത്ഥിക്കാൻ ഉത്സാഹം വരുന്നത്. അവിടെ ഞാൻ കർത്താവിൽ ആശ്രയിക്കുന്നത്, ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നത്, കർത്താവ് എനിക്ക് സെൽഫ് കൺട്രോൾ ഇല്ല ഈ കാര്യത്തില്, ലോർഡ് ഗിവ് മീ സെൽഫ് കൺട്രോൾ, എന്നെ സഹായിക്കണം കർത്താവ്. കർത്താവ് എനിക്ക് പരിജ്ഞാനം ഇല്ല കർത്താവ് എനിക്ക് പല കാര്യങ്ങളിലും. ദൈവമേ എനിക്ക് നോളജ്, കർത്താവിനെ കുറിച്ചുള്ള ആ ആന്തരിക പരിജ്ഞാനം എനിക്ക് തരണം. അത് ഞാൻ പറഞ്ഞത് വളരെ ഇമ്പോർട്ടന്റ് ഈ കാര്യം. നമ്മളൊന്ന് അറിയണം എവിടെയാ നമ്മൾ നിൽക്കുന്നതെന്ന്. എന്നിട്ട് എന്ത് ചെയ്യണം? കർത്താവിന്റെ അടുക്കിലേക്ക് ചെന്ന് കർത്താവിനെ സീക്കണം. അപ്പോൾ കർത്താവ് കൃപ തരും. അങ്ങനെ ആത്മീയ വളർച്ച ഉണ്ടാവുള്ളൂ. അല്ലാതെ പ്രസംഗം കേട്ടാൽ ആത്മീയ വളർച്ച ഉണ്ടാവും ആരും തെറ്റിദ്ധരിക്കരുത്. അതൊരു വഞ്ചനയാ. നമുക്ക് ഇതിലേക്ക് വരാം. മത്തായിയുടെ സുവിശേഷം, മാത്യു ചാപ്റ്റർ 7. അതിന്റെ 24 വാക്യങ്ങൾ വായിക്കാം.
വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീടിന്മേൽ അലച്ചു, അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകിയാൽ വീണില്ല. എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവരൊക്കെയും മണലിന്മേൽ വീട് പണിത മനുഷ്യനോട് തുല്യനാകുന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ച് ആ വീടിന്മേൽ അലച്ചു, അത് വീണു, അതിന്റെ വീഴ്ച വലിയതായിരുന്നു.
ശ്രദ്ധിക്കണേ, ഒരു നീണ്ട പ്രസംഗത്തിന്റെ കൺക്ലൂഷൻ. മത്തായിയുടെ സുവിശേഷം 5, 6, 7 മലയിലെ പ്രസംഗം, സെർമൺ ഓൺ ദ മൗണ്ട്, മലയിലെ പ്രസംഗം, നീണ്ട പ്രസംഗം. മത്തായി 5, 6, 7 ആ പ്രസംഗത്തിന്റെ കൺക്ലൂഷൻ, അത് നമ്മളിപ്പോ വായിച്ചത്. സാധാരണ പ്രസംഗത്തിന്റെ കൺക്ലൂഷൻ എങ്ങനെയാണെന്ന് അറിയോ? പലപ്പോഴും ഒരു എൻകറേജ്മെന്റ് അല്ലേ പ്രസംഗത്തിന്റെ അവസാനം. ഞാനും ചിന്തിക്കുന്നത് അങ്ങനെയാണ്. കാരണം ആരും നിരാശപ്പെട്ടു പോകരുത്, ഭാരപ്പെട്ടു പോകരുത്, ഡൗണായി വീട്ടിലോട്ട് പോകരുത്. അതുകൊണ്ട് എത്ര കട്ടിയുള്ള കാര്യങ്ങൾ ആദ്യം പറഞ്ഞാലും കൺക്ലൂഡ് ചെയ്യുമ്പം ഒരു ആശ്വാസവും ഒരു എൻകറേജ്മെന്റും ഒക്കെ പറയാൻ ഞാൻ ശ്രദ്ധിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ യേശുവിനെ നോക്കിയപ്പം അങ്ങനെ പരിപാടിയേ യേശുവിനില്ല. ആശ്വാസം പ്രാപിച്ച് പോവാന്നുള്ളതല്ല യേശുവിന്റെ പ്രശ്നം. യേശു തന്റെ പ്രസംഗത്തിന്റെ അവസാനം വരുമ്പം വളരെ ശക്തിയോടെ സംസാരിക്കുക, എന്റെ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ, എന്റെ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവൻ, രണ്ടേ രണ്ട് ഗ്രൂപ്പേ ഉള്ളൂ. യേശു എപ്പോഴും രണ്ട് ഗ്രൂപ്പുകൾ തിരിക്കുന്ന നമുക്ക് കാണാൻ പറ്റും. മൂന്നാമതൊരു ഗ്രൂപ്പില്ല. രണ്ടേ രണ്ട് ഗ്രൂപ്പിലാണ് യേശു എല്ലാവരെയും പെടുത്തിയിരിക്കുന്നത്. ഒന്ന്, യേശു പറഞ്ഞു, നമ്മൾ അതിന്റെ മുൻപിൽ കാണുമ്പോൾ മത്തായിയുടെ സുവിശേഷം 6 നമ്മൾ കാണുകയാണ്. എന്താണ്? സ്വർഗത്തിലെ നിക്ഷേപം, ഭൂമിയിലെ നിക്ഷേപം. രണ്ട് നിക്ഷേപങ്ങളെ ഉള്ളൂ, ഒന്ന് സ്വർഗത്തിൽ, മറ്റൊന്ന് ഭൂമിയിൽ. ഭൂമിയിലാണെങ്കിലുള്ള കുഴപ്പം പറഞ്ഞു എന്താണ്? പുഴു, കള്ളൻ, തുരുമ്പ് മൂന്നെണ്ണം കൊണ്ടുപോകും. സ്വർഗത്തിലാണെങ്കിൽ അതവിടെ സ്ഥിരമായിരിക്കും, ഭദ്രമായിരിക്കും. വീണ്ടും താഴേക്ക് കർത്താവ് പറഞ്ഞു എന്താണ്? ഗുഡ് ഐ ആൻഡ് ബാഡ് ഐ, നല്ല കണ്ണും മോശം കണ്ണും. അതിന്റെ താഴേക്ക് വീണ്ടും കർത്താവ് പറയണം എന്താണ്? ഗോഡ് ആൻഡ് മാമൻ, പണവും ദൈവവും രണ്ടായിട്ട് തിരിക്കുക. ഒന്നില്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നു, അല്ലെങ്കിൽ പണത്തിന് വേണ്ടി ജീവിക്കുന്നു. രണ്ട് കാറ്റഗറിയേ ഉള്ളൂ. വീണ്ടും താഴേക്ക് വരുമ്പോഴത്തേന് യേശു വീണ്ടും എഴുതി വെച്ചിരിക്കുകയാണ്, എന്താണ്? ഇടുക്കുവാതിൽ വിശാലമായ വാതിൽ. പിന്നെയും പറഞ്ഞു, എന്താണ്? ഇടുക്കമുള്ള വഴി, ഞെരുക്കമുള്ള വഴി, രണ്ടായിട്ട് തിരിക്കുകയാണ് എപ്പോഴും യേശു. വീണ്ടും താഴേക്ക് എഴുതി വെച്ചപ്പോഴത്തേന് എന്താണ്? നല്ല ഫലവും മോശം ഫലവും. ഏറ്റവും അവസാനം വന്നപ്പം രണ്ട് വീടുകൾ, പാറമേൽ അടിസ്ഥാനമിട്ട വീട്, മണൽമേൽ അടിസ്ഥാനമിട്ട വീട്. എല്ലാം യേശു രണ്ടായിട്ടങ്ങ് തിരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇരിക്കുന്നതിലും രണ്ട് കാറ്റഗറിയുണ്ട്. സഭയ്ക്കകത്തും രണ്ട് കാറ്റഗറിയുണ്ട്. ഒന്ന്, വചനങ്ങളെ കേട്ട് അനുസരിക്കുന്നവർ. രണ്ട്, വചനങ്ങളെ കേട്ട് അനുസരിക്കാത്തവർ. രണ്ടേ രണ്ട് കാറ്റഗറിയാണ് ഈ സഭയിലുള്ളത്. മൂന്നാമതൊരു കാറ്റഗറി ഇല്ലെന്ന് ഞാൻ പറഞ്ഞു. രണ്ട് വീടും, ശ്രദ്ധിച്ചോണം, ഈ രണ്ട് വീടും ഒരുപോലെയുള്ള വീടാ. യേശു എത്ര മനോഹരമായിട്ടാ സംസാരിക്കുന്നത്! ഇങ്ങനത്തെ ഇല്ലസ്ട്രേഷൻ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയത്തില്ല. പക്ഷെ യേശു വളരെ മനോഹരമായിട്ട് സംസാരിക്കുകയാണ്. രണ്ട് വീടുകൾ ഉണ്ടായിരുന്നു. എന്താണ് രണ്ട് വീടിന്റെ പ്രത്യേകത? ഇത് രണ്ടും ഏകദേശം അടുത്തടുത്തായിരുന്നേ. എങ്ങനെ അടുത്തടുത്തിരുന്നതിന്റെ കാര്യം? കാരണം ഒരേപോലെ പ്രതികൂലം വന്നത്. എന്തൊക്കെയാണ്? കാറ്റടിച്ചു, വെള്ളം പൊങ്ങി, നദികൾ പൊങ്ങി, ഇതെല്ലാം പ്രതികൂലം ഒരുപോലെ വന്നു. അപ്പൊ അതിന്റെ അർത്ഥം രണ്ട് വീടും അടുത്തടുത്തുള്ള വീടുകളാണ്. പക്ഷേ ഒരു വീട് നിലനിന്നു, ഒരു വീട് തകർന്നു. യേശു സംസാരിച്ചതുപോലെ ആര് സംസാരിച്ചിട്ടില്ല കേട്ടോ. യേശു സംസാരിച്ചത് ആൾക്കാർ ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്ത് 2000 വർഷമായിട്ട് ഇത് വീണ്ടും ഇങ്ങനെ പുതിയ പുതിയ കാര്യങ്ങൾ ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുക. അത്രമാത്രം ഡെപ്താണ് യേശുവിന്റെ തോട്ട്സിന്, യേശുവിന്റെ വാക്കുകൾക്ക്. രണ്ട് വീടുകളും ഒരുപോലെ. നമുക്ക് വേണം ഇങ്ങനെ പറയാം, രണ്ടുപേരും ഒരേ ചർച്ചിലായിരുന്നു, ഒരേ പാട്ടുപാടി, ഒരേ പ്രസംഗം കേട്ടു, ഒരുപോലെ സ്തുതിച്ചു. പക്ഷേ ഒറ്റ കാര്യത്തിൽ മാത്രം രണ്ടുപേരും വ്യത്യസ്തരായിരുന്നു. എന്താണെന്നറിയോ? കേട്ട വചനം അനുസരിക്കുന്നതിൽ രണ്ടുപേരും വ്യത്യസ്തരായിരുന്നു. കേട്ട വചനം അനുസരിക്കുന്ന കാര്യത്തിൽ രണ്ടുപേരും വ്യത്യസ്തമായിരുന്നു. ബാക്കിയെല്ലാം സെയിമാ. ഒരേ പ്രസംഗമാണ് കേട്ടത്, ഒരേ പാട്ടാ പാടിയത്, ഒരേ ചർച്ചിലാണ് ഇരുന്നത്, ഒരേ പായിലിരുന്നു, എല്ലാം ഒരുപോലെ. പക്ഷേ ഏറ്റവും അവസാനം ഒരാൾ തകർന്നുപോയി, ഒരാൾ ഉറപ്പോടുകൂടി നിന്നു. യേശു ഇവിടെ സംസാരിക്കുന്ന ഫൗണ്ടേഷനെ കുറിച്ചാ, അടിസ്ഥാനത്തെ കുറിച്ച്. ഒരു വീടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ? അതിന്റെ അടിസ്ഥാനമാ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അടിസ്ഥാനം. ഇപ്പൊ വീട് പണിയുമ്പോൾ ഈ മണൽമേൽ വീട് പണിത മനുഷ്യന്റെ പ്രത്യേകത നിങ്ങൾക്കറിയാമോ? എന്താ? അവൻ എങ്ങനെയെങ്കിലും വീട് പണിതാ മതിയായിരുന്നു. ഒരു വീട് വേണം, എങ്ങനെയും പണിയണം, അത്രേ അവൻ ചിന്തിച്ചുള്ളൂ. പക്ഷെ പാറമേൽ വീട് പണിത മനുഷ്യൻ അങ്ങനെയല്ല. അവൻ അതിനെക്കുറിച്ച് നല്ലവണ്ണം പ്ലാൻ ചെയ്ത് പണത്, അതുകൊണ്ട് അവൻ പാറയെ പണത്. സഹോദരങ്ങളെ, ഇത് രണ്ട് വ്യത്യസ്തരായ ആൾക്കാരെ കാണിക്കുക. ഒരു കൂട്ടം ആൾക്കാർ ആത്മീയ ജീവിതത്തെ വളരെ കാഷ്വൽ ആയിട്ട് എടുക്കുക. ഒരു പാട്ടൊക്കെ പാടണം, ഒരു സ്തോത്രമൊക്കെ പറയണം. ഞായറാഴ്ചയല്ലേ, വിശുദ്ധ ദിവസമല്ലേ, ദൈവത്തെ ആരാധിക്കണം. അവരൊരിക്കലും അവരുടെ ആത്മീയ ജീവിതം പണിയേണ്ടത് സീരിയസ് ആയിട്ട് എടുത്തില്ല. സഹോദരാ സഹോദരി, നമ്മളൊരു വീട് പണിയുമ്പോൾ എന്ത് ചെയ്യും? എഞ്ചിനീയറെ വിളിക്കും, ആർക്കിടെക്ടിനെ വിളിക്കും, സർവേറെ വിളിക്കും, വെള്ളത്തിന്റെ സ്ഥാനം കാണാൻ ആൾക്കാരെ വിളിക്കും. എന്തുമാത്രം പ്ലാനുകളാ, ദിവസങ്ങളോളം പ്ലാൻ ചെയ്യും ഇല്ലേ. വീട് പണ സഹോദരന്മാരുണ്ട്, ചോദിച്ചു നോക്കട്ടെ. വീട് പണിയുന്ന കൺസ്ട്രക്ഷനുള്ള സഹോദരന്മാരുണ്ട്, പണിയുന്നവരുണ്ട്, പണിയിപ്പിച്ചവരുണ്ട്, ഒത്തിരി പേര് ഇവിടെയിരിപ്പില്ലേ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ വീട് പണിതപ്പം ഒത്തിരി പേരിനോട് പറഞ്ഞിട്ടുണ്ട്, വീട് പണിതപ്പോഴാണ് ബ്രദറെ എന്റെ ആത്മീയം പോയെന്ന് പറഞ്ഞു. കാരണം ദിവസങ്ങളോളമാണ് അതിന്റെ പ്ലാൻ. അതിനകത്ത് പോയിരുന്ന് ആദ്യമായിട്ട് ഡിസൈൻ, ആദ്യം ഇത് വരച്ച് കിട്ടുമ്പോ തന്നെ എത്ര ദിവസം എടുക്കും നിങ്ങൾക്കറിയോ? ആദ്യം ഒന്ന് വരച്ചു കിട്ടണം, പിന്നെ പ്ലാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റും. ഇത് അവിടെ വെക്കണം, ഇത് ഇവിടെ വെക്കണം, ഇത്രമാത്രം ഫൗണ്ടേഷൻ ഇത്രമാത്രം മുകളിലോട്ട് പോകേണ്ടതാണ്, അങ്ങോട്ട് ഇത്രമാത്രം ഫൗണ്ടേഷൻ താഴേക്കിടണം. ഇത്രമാത്രം മനുഷ്യൻ വീട് പണി പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആത്മീയ ഭവനം പണിയുവാൻ നമുക്ക് എത്രത്തോളം പ്ലാൻ ഉണ്ട്? ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ വീട് പണിയുന്നതിന്റെ നൂറിലൊന്ന് ചിന്ത ആത്മീയ ഭവനം പണിയുവാനായിട്ടില്ല. അതുകൊണ്ടാണ് നമ്മുടെ ആത്മീയ ഭവനം തകർന്നു കിടക്കുന്നത്. ബാക്കി എല്ലാ കാര്യത്തിലും നമുക്ക് വ്യക്തമായ പ്ലാൻ ഉണ്ട്. ഇപ്പൊ നമ്മളൊരു ബിസിനസ് ചെയ്യുക, ഒരു ബിസിനസ് ചെയ്യുമ്പോ എങ്ങനെ ചെയ്യുന്നേ, അതിന്റെ കോമ്പറ്റീറ്റർ ആരാണ്, ആ പ്രോഡക്റ്റ് ഇവിടെ വെച്ചാൽ വിൽക്കുമോ, എത്ര അതിന്റെ പ്രൈസിങ് എങ്ങനെയാണ്, എത്രമാത്രം ടീമുകളാണ്, R&D എന്ന് പറഞ്ഞൊരു വിങ് പോലും ഉണ്ട്, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്. ഞാൻ ചോദിക്കട്ടെ, ഒരൊറ്റ കാര്യത്തിൽ മാത്രം നമുക്ക് പ്ലാൻ ഇല്ലാത്തുള്ളൂ, എന്തെന്നറിയാവോ, അതിങ്ങനെ ആ ചെല്ലുന്നിടത്ത് പോട്ടെ. ആത്മീയ ജീവിതം ഒഴിച്ച് ബാക്കി എല്ലാറ്റിനും നമുക്കൊരു പ്ലാൻ ഉണ്ട്. ഇത് വളരെ പാസീവായിട്ട് നമ്മൾ വിട്ടിരിക്കുക. ഒരു പാട്ടൊക്കെ പാടണം, രാവിലെ എഴുന്നേറ്റ് ഇച്ചിരി സമയം ബൈബിൾ വായിക്കണം, ഒരധ്യായം വായിക്കണം. സൗരങ്ങളെ, നമ്മൾ വളരെ സീരിയസ് ആയിട്ട് ചിന്തിക്കേണ്ട സമയം കഴിഞ്ഞു. എന്റെ ആത്മീയ ജീവിതത്തിന്റെ പണി എങ്ങനെ, ആത്മീയ ഭവനത്തിന്റെ പണി ഞാൻ എങ്ങനെയാ ചെയ്യുന്നേ, എനിക്കതിനെക്കുറിച്ചുള്ള ചിന്തയുണ്ടോ, എനിക്കതിനെക്കുറിച്ചൊരു പ്ലാൻ ഉണ്ടോ, ഞാനതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ? ഞാൻ പറയാം, അങ്ങനെ ചിന്തിക്കാത്ത ഒരാൾക്ക് പോലും ഭവനം പണി ഉണ്ടാകത്തില്ല. നാളെ നിങ്ങൾ ആരെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും വീട്ടിൽ പോകണം, ഇന്നയാളെ വിസിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഞാൻ പറയട്ടെ, ഇന്ന് പ്ലാൻ ചെയ്യാത്തവർക്ക് നാളെ ഒരു വീട്ടിൽ പോയി ഒരാളെ കാണാൻ പറ്റത്തില്ല. നമ്മൾ ഒത്തിരി പേര് പറഞ്ഞുണ്ട്, എനിക്ക് സുവിശേഷം പറയാനായിട്ട് പറ്റുന്നില്ല. ഞാൻ പറയുന്നുണ്ടെന്ന്, നമുക്ക് അതിനെക്കുറിച്ച് ഒരു പ്ലാൻ ഇല്ലാത്തതുകൊണ്ടാണ്. പിള്ളേരുടെ ഫസ്റ്റ് ടൈം വരാൻ പോവാ, സ്കൂളിൽ പറയും, അവര് പറയും ശനിയാഴ്ച 11:30 to 12 ആ സമയത്തിനിടെ വന്നിരിക്കണം. കൃത്യം ചെല്ലും, അപ്പനും ചെല്ലും അമ്മയും ചെല്ലും. കാരണം അറിയോ, അവർക്ക് മക്കളെ കുറിച്ച് പ്ലാൻ ഉണ്ട്. ഇപ്പോഴേ പ്ലാൻ ഇട്ടിരിക്കുക, അടിസ്ഥാനം ഇട്ട് പണിതുകൊണ്ടിരിക്കുക. അതുകൊണ്ടാ നല്ല സ്കൂളിൽ കൊണ്ട ചേർത്തേ, അതുകൊണ്ടാ ട്യൂഷൻ കൊടുക്കുന്നേ. എവിടെങ്കിലും അവൻ ഉഴപ്പി റിസൾട്ട് ഇച്ചിരി മോശമാണെന്ന് കാണുകയാണെങ്കിൽ ട്യൂഷനായി, നിലവിളിയായി, പ്രാർത്ഥനയായി, പഠിപ്പീരായി, എന്തുമാത്രം പ്ലാനുകൾ മക്കളെ കുറിച്ചുണ്ടല്ലേ. അതിന്റെ 10-ൽ 1 പ്ലാൻ എന്റെ ആത്മീയ ജീവിതത്തെ കുറിച്ച് എനിക്കുണ്ടോ? മക്കളുടെ മാർക്ക് ഏതെങ്കിലും ഒരു സബ്ജക്റ്റിന് കുറയുമ്പം ഇത്രത്തോളം ആകുലപ്പെടുന്ന മാതാപിതാക്കളോട് ഞാൻ ചോദിക്കുക, നിങ്ങളുടെ ആത്മീയ ഗ്രാഫ് താന്നു പോയപ്പം ഇതുപോലെ ഒരു വിഷമം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ? നോ. അതൊക്കെ നടന്നോളൂ നമ്മൾ ചിന്തിക്കുന്നത്. ഞാൻ പറയട്ടെ, ഇന്നെ 100 years നടക്കത്തില്ല. നിങ്ങൾ അതിന് വേണ്ടിയിട്ട് മനസ്സ് വെക്കാതെ, അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കാതെ, അതിനെക്കുറിച്ചൊന്ന് പ്ലാൻ ചെയ്യാതെ നടക്കത്തില്ല. സോരങ്ങളെ, സുവിശേഷം പറയാൻ പറ്റും. അതിന്റെ റീസൺ, അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കണ്ടേ, എവിടെ പോകണ്ടേ, ഇന്ന് വീട്ടിൽ പോകണം, ഒന്ന് ധ്യാനിച്ചു, ഒന്ന് പ്രാർത്ഥിച്ചു, അക്കാര്യത്തിന് അതിനുവേണ്ടി ഒന്ന് ഒരുങ്ങി, അപ്പൊ കുറച്ചുകൂടി ഉത്സാഹം വരും പോകാനായിട്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഏത് സമയത്ത് പോകാൻ പറ്റും, ബാക്കി കാര്യങ്ങളൊന്ന് മാറ്റി വെച്ചു. അങ്ങനെയാണ് നാളെ വൈകിട്ട് 7 മണിക്ക് പോവാം. അവരെ നേരത്തെ വിളിച്ചു ചോദിച്ചു, നിങ്ങൾ ഫ്രീ ആണോ ആ സമയത്ത്? 7 മണിയാകുമ്പോൾ ചെന്നു. സുശീലം പറയാം, ഇതല്ലേ പ്രധാനപ്പെട്ട കംപ്ലൈന്റ്, ഇനി കർത്താവിന് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. വേണ്ട, സഭയിലുള്ള മറ്റു സഹോദരങ്ങളെ കാണാൻ പോകുന്നൊരു കാര്യം, പ്ലാനിറ്റ് ആൻഡ് പ്രേ ഫോർ ദം. ഞാൻ ഈ ദിവസങ്ങളിൽ എടുത്ത് തീരുമാനം ഇതാണ്, ഒരാളെ ഫോൺ ചെയ്യുന്നതിന് മുൻപ് ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ ഞാൻ ഫോൺ ചെയ്യത്തില്ല. കാരണം പ്രയോജനമില്ലെന്ന്. ആ വ്യക്തിയെ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഒന്ന് ഉയർത്താതെ നമ്മൾ ആ വ്യക്തിക്ക് വേണ്ടി ആ വ്യക്തിയോട് സംസാരിച്ചിട്ട് കാര്യമില്ല, കാര്യമില്ല. സൗരങ്ങളെ, ഡു ഇറ്റ്. കർത്താവിന്റെ കൃപയിൽ ആശ്രയിക്കുക. ദൈവമേ, ഞാൻ വളരെ കാഷ്വൽ ആയിട്ടാണല്ലോ പോകുന്നത്, ഒരു ശ്രദ്ധ എനിക്കെന്റെ ആത്മീയ ജീവിതത്തെ കുറിച്ച് ഇല്ലല്ലോ. വളരെ പാസീവായി പോയി. രണ്ടാമത്തെ കാര്യം, ഇവിടെ പ്രശ്നം എന്റെ ഫൗണ്ടേഷനാ. ഈ ഫൗണ്ടേഷന്റെ പ്രശ്നം എന്താണെന്നറിയോ, എന്റെ ഫൗണ്ടേഷന്റെ പ്രത്യേകത, ആർക്കും അത് കാണാനായിട്ട് കഴിയത്തില്ല. പുറമെ ആർക്കും അത് കാണാനായിട്ട് കഴിയത്തില്ല. അതാ അടിസ്ഥാന ഫൗണ്ടേഷന്റെ ഒരു കാര്യമുള്ളത്. ഈ ഫൗണ്ടേഷനിലാ പ്രശ്നമുണ്ടായത്. ഒരുത്തൻ പാറമേൽ അടിസ്ഥാനം ഇട്ടു, മറ്റൊരുത്തൻ മണൽമേൽ അടിസ്ഥാനം ഇട്ടു. രഹസ്യമായിട്ടുള്ള ഒരു ക്രിസ്തീയ ജീവിതം. രഹസ്യ ജീവിതത്തിൽ എത്രത്തോളം നിങ്ങൾ കർത്താവിനെ അനുസരിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ആത്മീയ ജീവിതത്തിന്റെ ബലം. നിങ്ങളുടെ തോട്ട് ലൈഫ് നിങ്ങളുടെ രഹസ്യ ജീവിതമാണ്. തോട്ട് ലൈഫ്, ചിന്താ ജീവിതം. ഞാൻ ചോദിക്കട്ടെ, ആരും അറിയുന്നില്ല എന്താ ചിന്തിക്കുന്നതെന്ന്. പക്ഷേ നിങ്ങളുടെ ചിന്താ ജീവിതത്തിൽ യേശു ഉണ്ടോ? ഒന്ന്, യേശുവിനെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു കാര്യം. രണ്ട്, വേണ്ടാത്ത ചിന്തകൾ, മോശമായ ചിന്തകൾ നമ്മുടെ തോട്ട് ലൈഫില്. ആരും അറിയുന്നില്ലല്ലോ, ആരും അറിയുന്നില്ലല്ലോ. അടിസ്ഥാനം ആരും കാണാത്തൊരു കാര്യം, ആർക്കും കാണാൻ പറ്റത്തില്ല അടിസ്ഥാനം എവിടെയാണെന്ന്. പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ ആത്മീയ ജീവിതത്തിന്റെ അടിസ്ഥാനം എവിടെയാണായിരിക്കുന്നത്? രഹസ്യമായി യേശു ക്രിസ്തുവിനോടുള്ള ഒരു ബന്ധമുള്ള ഒരു ജീവിതം നമുക്കുണ്ടോ? രഹസ്യമായിട്ടുള്ളൊരു പ്രാർത്ഥനാ ജീവിതം നമുക്കുണ്ടോ? രഹസ്യമായിട്ട് ചില കാര്യങ്ങൾ, ആത്മീയ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു കാര്യമുണ്ടോ? ഞാനൊരു ദേവാസനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അദ്ദേഹം പല സ്ഥലത്തും രഹസ്യമായിട്ട് പോയി സുവിശേഷം പറയുമായിരുന്നു, പലരെ രഹസ്യമായിട്ട് സഹായിക്കുമായിരുന്നു. എങ്ങനെ അറിഞ്ഞെന്നറിയോ? അദ്ദേഹം മരിച്ചപ്പോ ഒത്തിരി പേര് വന്നു, അവര് വന്ന് സാക്ഷ്യം പറഞ്ഞപ്പം പറഞ്ഞു, ഒരു സ്ത്രീ പറഞ്ഞു, എന്റെ മോളെ കെട്ടിക്കാൻ കാശില്ലായിരുന്നു, ഈ ദൈവദാസനാണ് ഞങ്ങൾക്ക് കാശ് തന്നെ. ആരും പറഞ്ഞില്ലത്. ഇനി അദ്ദേഹം രഹസ്യമായിട്ട് സ്ഥാപിച്ച സഭകളുണ്ടായിരുന്നു, കാരണം ദൂരെ സ്ഥലത്ത് ആരോടും മിണ്ടിയില്ല. അദ്ദേഹം നേരെ അവിടോട്ട് പോയി, അവിടെ ചെന്ന് വിസിറ്റ് ചെയ്തു, അവിടെ സഭ സ്ഥാപിച്ചു. ആ നാട്ടുകാരെന്ന് പറഞ്ഞില്ല. ഞാൻ പറയട്ടെ, രഹസ്യമായിട്ടുള്ള ഒരു ആത്മീയ ജീവിതം, രഹസ്യമായൊരു പ്രാർത്ഥനാ ജീവിതം, രഹസ്യമായ ദൈവവചന ധ്യാനം, രഹസ്യമായി മറ്റുള്ളവർക്ക് കൊടുക്കുക, രഹസ്യമായ ഒരു ജീവിതം, അടിസ്ഥാനമതാ. 40 രാവും 40 പകലും യേശു ഉപവസിച്ചു. മരുഭൂമിയിലായിരുന്നു, ആരുമില്ലായിരുന്നു. അവിടെ വെച്ചാണ് യേശു പിശാചിന്റെ പ്രലോഭനങ്ങളെ ജയിച്ചത്. അതുകൊണ്ടാ യേശു പരസ്യമായിട്ട് വന്നപ്പോൾ ഭൂതങ്ങൾ അവനെ കണ്ടപ്പോൾ അലറി വിളിച്ചുകൊണ്ട് ഓടി, നീ ദൈവത്തിന്റെ പരിശുദ്ധൻ. കാരണം 40 ദിവസം രഹസ്യമായിട്ട്, രഹസ്യ ജീവിതത്തിൽ അവൻ പിശാചിനെ പരാജയപ്പെടുത്തിയതുകൊണ്ട് അവൻ പരസ്യമായി വന്നപ്പം ഭൂതം അലറി ഓടി. കാരണം അവനറിയാം നമ്മളെ അവിടെ പരാജയപ്പെടുത്തിയ ആളായി വന്നിരിക്കുന്നേ. രഹസ്യ ജീവിതത്തില് കർത്താവിനോടുള്ള കൂട്ടായ്മയിലല്ലാതെ പരസ്യ ജീവിതത്തില് നമ്മുടെ പ്രാർത്ഥന വ്യർത്ഥം, നമ്മുടെ വചന പ്രഘോഷണം വ്യർത്ഥം, മറ്റുള്ളവരോട് നമ്മൾ പറയുന്ന സുവിശേഷം വ്യർത്ഥം. ഫസ്റ്റ് സ്റ്റാർട്ട് ഇൻ യുവർ സീക്രട്ട് ലൈഫ്. രഹസ്യ ജീവിതത്തിൽ ആരംഭിക്കുക. ഫൗണ്ടേഷൻസ്. സ്വരങ്ങളെ, ഈ ഇവിടെ പറഞ്ഞ നിങ്ങളുടെ വാക്ക് ശ്രദ്ധിച്ചോ, എന്റെ വചനങ്ങളെ എന്താണ് കേട്ട് അനുസരിക്കുക. അനുസരിക്കാത്ത ഒരു വചനം പോലും പ്രയോജനമില്ലാത്തതാ. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ഇവിടെ നിന്ന് അനുസരിക്കാനുള്ള തീരുമാനം പോലും ഇല്ലെങ്കിൽ ഇവിടെ ഈ പടി ഇറങ്ങുന്നതിന് മുൻപ് ഈ വചനം ഹൃദയത്തിൽ നിന്ന് പോകും. കാരണം എന്താണെന്നറിയോ? എന്താ റീസൺ? വാട്ട് ഈസ് ദ റീസൺ? പറയാം ആർക്കെങ്കിലും. ഈ വചനം ഹൃദയത്തിൽ നിന്ന് പോകുന്നതിന്റെ കാര്യം എന്താണെന്നറിയോ? എഴുതി വെച്ചിരിക്കുകയാണ്, പിശാച് മോഷ്ടിച്ചോണ്ട് പോയെന്ന്. കേട്ട വചനം അത് ധ്യാനിക്കാത്ത ഒരുവന്റെ ഹൃദയത്തിൽ നിന്ന് പിശാച് വചനം മോഷ്ടിച്ചോണ്ട് പോവും. ഒന്നാമത്തെ സ്റ്റെപ്പ് കേട്ട വചനം ധ്യാനിക്കാനായിട്ട് തുടങ്ങണം. ഞാൻ കഴിഞ്ഞ ആഴ്ച ഇത് പറഞ്ഞതാ, അതുകൊണ്ട് ഞാൻ അതിലേക്ക് അധികം പോകുന്നില്ല. ധ്യാനം അവിടെ നിന്നേ അനുസരണം ആരംഭിക്കുകയുള്ളൂ. ഞാൻ പറയാം, അനുസരിക്കണമെന്നുള്ളൊരു തീരുമാനമില്ലാത്തവർക്ക് ഇത് അനുസരിക്കാനായിട്ട് കഴിയത്തില്ല കേട്ടോ. നമുക്ക് ഒത്തിരി ന്യായവാദങ്ങളുണ്ട്. എന്താ എന്തൊക്കെയാണെന്നറിയോ? ഇതാർക്ക് അനുസരിക്കാനായിട്ട് പറ്റും? ഒന്നാമത്തെ തെറ്റിദ്ധാരണ ഏതാ? ഇതൊന്നും അനുസരിക്കാൻ പറ്റുമെന്നും നടക്കത്തില്ല. അവിടെ നമ്മുടെ പരാജയം. പിശാചു ജയിച്ചു. പ്രസംഗം കേൾക്കാനുള്ളതല്ല, പ്രസംഗം അനുസരിക്കാനുള്ളതാ. ദൈവവചനം കേൾക്കാനോ വായിക്കാനോ ഉള്ളതല്ല, അത് അനുസരിക്കാനുള്ളതാ. അനുസരിക്കാത്ത ഒരു പ്രസംഗം കൊണ്ട് പ്രയോജനമില്ല, അനുസരിക്കാത്ത ദൈവവചന വായന കൊണ്ടും പ്രയോജനമില്ല. I am very sorry. ഇനി അങ്ങനെ കേൾക്കുന്ന എന്താണെന്ന് യാക്കോബ് ശ്ലീഹ പറഞ്ഞിട്ടുണ്ട് കൃത്യമായിട്ട്. നിങ്ങളെ വാക്യം ശ്രദ്ധിച്ച് വായിച്ചോണം. ജെയിംസ്, യാക്കോബിൻ ലേഖനം ഒന്നാം അധ്യായം 22 വാക്യം, ജെയിംസ് ചാപ്റ്റർ 1:22.
എങ്കിലും വചനം കേൾക്ക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായും ഇരുപ്പീൻ.
ശ്രദ്ധിച്ച്, എന്റെ തൊട്ട് മുകളിലൊരു വാക്യമുണ്ട്, എന്നറിയോ, നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കുവാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളുവിൻ. അപ്പൊ എങ്ങനെയാ വചനം കൈക്കൊള്ളേണ്ടത്? എങ്ങനെയാ? സൗമ്യതയോടെ കൈക്കൊള്ളണം, കേൾക്കാനുള്ള മനസ്സോടെ, ദൈവം സംസാരിക്കുന്നുള്ള ചിന്തയോടെ വേണം ആദ്യം വചനം കൈക്കൊള്ളാനായിട്ട്. സ്വരമാളെ, നിങ്ങൾക്കറിയോ, നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പം ഞങ്ങൾക്കറിയാം എത്ര പേര് ശ്രദ്ധിക്കുന്നുണ്ടെന്ന്. നിങ്ങൾ എത്ര പേര് താല്പര്യത്തോടെ കേൾക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാം. അല്ലെ, നിങ്ങൾ പ്രസംഗിച്ചു നോക്കിയാമോ, നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളുടെ ഇരിപ്പ് കാണുമ്പോൾ അറിയാം നിങ്ങളിത് കേൾക്കാനും അനുസരിക്കാനുള്ള താല്പര്യത്തോടെയാണോ, അതോ വളരെ പാസീവായിട്ടിരിക്കുകയാണെന്ന് കേൾക്കുമ്പോൾ അറിയാം, കാണുമ്പോൾ അറിയാം. ചെൽചക്കി ഇരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, ആ എത്ര പ്രാവശ്യം കേട്ടിരിക്കുന്നു. ചെല്ലിടക്കിടയ്ക്ക് വാച്ചയിലും നോക്കും. നിങ്ങൾ നോക്കണ്ട, ഇവിടെ ഒരു ക്ലോക്ക് വെച്ചിട്ടുണ്ട്, അത് ചില ഫാസ്റ്റ് അതുകൊണ്ട് പെട്ടെന്ന് തീരും, പേടിക്കണ്ട. ചെല്ലു വാച്ച് നോക്കും, ഇങ്ങനെ സമയം നോക്കിക്കൊണ്ടിരിക്കും. വേറെ ചില പിള്ളേരെ നോക്കും, അവര് പിള്ളേരെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു പ്രയോജനവും കേൾക്കുന്ന വചനം കൊണ്ടുണ്ടാവുന്നില്ല. പക്ഷെ അതുകൊണ്ട് തന്നെ പ്രത്യേകത ഞാൻ പറയാം, എന്താന്ന്, ഒരു വർഷമായവര് ആത്മീയമായിട്ട് വളരുക, 15 വർഷം കുത്തിയിരുന്ന ആളെക്കാളും ഒറ്റ വർഷം കൊണ്ട് ആത്മീയമായിട്ട് വളരുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പറയാം, കർത്താവ് അനീതിയല്ലേ കാണിക്കുന്നേ, അനീതിയല്ലേ കർത്താവ് ചെയ്യുന്നേ. 15 വർഷം എല്ലാ ഞായറാഴ്ചയും വന്ന് എല്ലാ കോട്ടേജ് മീറ്റിങ്ങിനും വന്ന് പാട്ടും പാടി ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന ആൾക്ക് ആളെക്കാളും ഒരു വർഷം വന്ന ആൾക്ക് ഉള്ള ആത്മീയ വളർച്ച അനീതിയല്ലേ? കർത്താവിന് മറുപടി പറയാനുണ്ട്, ഇല്ലാത്തവിൽ നിന്ന് ഉള്ളതും കൂടെ എടുത്ത് കളയും. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. താല്പര്യമില്ലാതെ ചുമ്മാ വന്നിരുന്ന് എനിക്കിതെല്ലാം അറിയാവുന്നവന്റെ ഉള്ളതും കൂടി എടുത്തോണ്ട് പോകുമെന്ന് പറയാ കർത്താവ് എന്ന് പറഞ്ഞ അർത്ഥം എന്താ അറിയാവോ? പണ്ടത്തേനേക്കാൾ മോശമായില്ലേ ഇപ്പം സ്വഭാവം? അങ്ങനെയുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പണ്ടത്തേനേക്കാൾ, നിങ്ങൾ മക്കളോട് ചോദിച്ചാൽ മതി, അവർക്കറിയാം പണ്ട് കുറച്ചും കൂടെ ഒരു ദൈവഭയം ഉണ്ടായിരുന്നു, പണ്ട് കുറച്ചും കൂടെ ഒരു സൗമ്യത ഉണ്ടായിരുന്നു, ഇപ്പൊ പെട്ടെന്ന് ഷോർട്ട് ടെമ്പറാ. മക്കളോട് ചോദിച്ചു, നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല, കാരണം അറിയോ, പിശാച് കണ്ണ് കുരുടാക്കി വെച്ചിരിക്കും, അതുകൊണ്ട് മനസ്സിലാവത്തില്ല ഇതൊന്നും. പണ്ട് കുറച്ചും കൂടെ മനസ്സരി ഉണ്ടായിരുന്നു, മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സതി ഉണ്ടായിരുന്നു, പണ്ട് കുറച്ചും കൂടെ ആത്മീയ കാര്യങ്ങൾക്കുള്ള ശുഷ്കാന്തി ഉണ്ടായിരുന്നു, ഇപ്പൊ അതില്ല. കാരണം എന്നറിയോ, ഉള്ളതും കൂടെ എടുത്തോണ്ട് പോയി, ഇല്ലാത്തവൽ നിന്ന് ഉള്ളതും കൂടി എടുത്തു കളയും. സൂക്ഷിച്ചു, അതുകൊണ്ടാ ഒരു വർഷക്കാരൻ 15 വർഷക്കാരനെക്കാളും ആത്മീയ പക്വതയിലേക്ക് ആത്മീയ പ്രയോജനത്തിലേക്കും പോകുന്നത്. അവര് സംസാരിക്കുമ്പോൾ ലൈഫ് വ്യാപരിക്കുക. നിങ്ങൾക്കറിയോ, 6 മാസമായി രക്ഷിക്കപ്പെട്ടൊരു സഹോദരൻ, ആ സഹോദരൻ സംസാരിക്കുമ്പോഴത്തേന് എന്റെ ഹൃദയം അങ്ങ് തുടിക്കുക. കാരണം അറിയോ, അതിൽ പറയുന്ന ആത്മീയ കണ്ടന്റ്, കർത്താവിനെ കുറിച്ചുള്ള അതിനുള്ള പരിജ്ഞാനം അത്ഭുതകരം. 15 വർഷക്കാരൻ പറയുമ്പോ തന്നെ ആ പാടം നമ്മളൊരു ബുദ്ധിമുട്ടാ. ഇല്ലാത്തവിൽ നിന്ന് ഉള്ളതും കൂടെ എടുത്തു കളയും. കാരണം ഇവിടെ കുഴപ്പമെന്ന് അറിയോ, ഒന്നാമത് വചനം സൗമ്യതയോടെ കൈക്കൊള്ളണം. എന്റെ വചനത്തിങ്കൽ വിറയ്ക്കുകയും ചെയ്യുന്ന മനുഷ്യനെയാണ് ഞാൻ കടാക്ഷിക്കുന്നത്. എന്റെ വചനത്തിങ്കൽ വിറയ്ക്കുക, പ്രിയ സ്വരങ്ങളെ, ഇത് വായിക്കുമ്പോ വിറയ്ക്കണമെന്നാ പറഞ്ഞു. കാരണം എന്നറിയോ, നമ്മളെ രക്ഷിക്കാനായിട്ടുള്ള ഒരേ ഒരു കാര്യമായത് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കുവാൻ ഉൾനട്ടതുമായ വചനം എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? എന്താ നമ്മുടെ ആത്മാക്കളെ രക്ഷിക്കുവാനായിട്ട് കഴിവുള്ള വചനം, അല്ലെങ്കിൽ വചനത്തിലൂടെയാണ് കർത്താവ് നമ്മുടെ ആത്മാക്കളെ രക്ഷിക്കുന്നത്, വേറെ കാര്യത്തിലൂടെ അല്ല. അനുഭവങ്ങളൊക്കെ മാറിപ്പോ കേട്ടോ. 5 വർഷം മുമ്പ് കണ്ട സ്വപ്നം ഓർക്കുന്ന എത്ര പേരുണ്ട് ഇവിടെ? ഇനി ഓർത്താ തന്നെ ആ സ്വപ്നം നിങ്ങൾ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്? ഒന്നുമില്ല. പക്ഷേ 10 വർഷം മുമ്പ് കേട്ട വചനം ഇപ്പോഴും നമ്മളെ ഉത്സാഹിപ്പിക്കുന്നു. ഇനി അടുത്ത വാക്യം നിങ്ങൾ വായിച്ചു, അവിടെ അതിന്റെ പ്രധാനപ്പെട്ട കാര്യം കിടക്കുന്നേ. എന്റെ 22-ാം വാക്യം, James 1:22.
എങ്കിലും എന്റെ വചനം കേൾക്കു മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായും ഇരിപ്പി.
എല്ലാരും വായിച്ചോ വചനം, ഇംഗ്ലീഷും കൂടെ ഒന്ന് വായിച്ചോ ആരെങ്കിലും. ഓ, ഡിസീവിംഗ് യുവർ ഓൺ സെൽഫ്, നിങ്ങളെ തന്നെ ചതിക്കാതെ. പല ചതികളുണ്ട്, പിശാചിന്റെ ചതിയുണ്ട്, മനുഷ്യരുടെ വഞ്ചനയുണ്ട്, ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാം, ദൈവം വഴിയൊരുക്കും. പക്ഷേ നിങ്ങളെ തന്നെ ചതിക്കരുത്, അതാ ഏറ്റവും വലിയ ചതി. ഇരിക്കുന്ന കൊമ്പാരിൽ മുറിക്കുവോ? അങ്ങനെയുള്ളവർ നമ്മൾ എന്നാ പറയും? ഫൂൾ. ഇതേ വാക്യ യാക്കോസ്ലിയ പറഞ്ഞിട്ടുണ്ട്, അറിയോ നിങ്ങൾക്ക് ഇവിടെ വന്ന് 2:20. 2:20, James 2:20.
വ്യർത്ഥമനുഷ്യ, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം.
ഐ വ്യർത്ഥമനുഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നമുക്ക് മനസ്സിലാകത്തില്ല. ഇംഗ്ലീഷിൽ എങ്ങനെയാണെന്ന് അറിയോ? യു ഫൂളിഷ് ഫെലോ. ആ, അപ്പൊ മനസ്സിലായി എല്ലാവർക്കും. ഇടയ്ക്ക് അറിയാൻ, ഇച്ചിരി ഇംഗ്ലീഷ് അറിയാമെങ്കിൽ, ഇടയ്ക്ക് ഇംഗ്ലീഷ് വേഗം കൂടെ നോക്കുകയാണെങ്കിൽ ഇച്ചിരി കട്ടിയായിട്ട് ഹൃദയത്തിലോട്ട് കയറും. ഫൂളിഷ് ഫെലോ എന്ന് പറഞ്ഞ നമ്മൾ ഒരാളെ വിളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആരെ വിളിക്കുന്നറിയാവോ? ഈ വചനം കേട്ടിട്ട് അനുസരിക്കാത്തവനെ കർത്താവ് വിളിക്കുകയാണ്, ഫൂളിഷ് ഫെലോ. അതാ കർത്താവ് മത്തായിയുടെ സുവിശേഷം പറഞ്ഞൊരു കാര്യം എന്താണ്? ഏതാ? ബുദ്ധിയുള്ള മനുഷ്യൻ, അല്ലെങ്കിൽ വൈസ് മാൻ, ബിൽറ്റ് അപ്പോൺ ദ റോക്ക്. ബുദ്ധിയുള്ള മനുഷ്യൻ പാറമേൽ വീട് പണിതു. അടുത്തതാരോ? ഫൂളിഷ് മാൻ ബിൽറ്റ് അപ്പോൺ ദ സാൻഡ്. ഉണ്ടോ ഒന്ന് ആലോചിക്ക്, ദൈവവചനം ലാസ്റ്റ് 2 ഗ്രൂപ്പായിട്ട് തിരിക്കുക. ഒന്ന് ബുദ്ധിയുള്ള മനുഷ്യൻ, അല്ലെങ്കിൽ ജ്ഞാനിയായ മനുഷ്യൻ. മറ്റൊന്ന് മൂഢനായ മനുഷ്യൻ, ഫൂളിഷ് മാൻ. രണ്ടായിട്ട് തിരിക്കുക. എന്താ വ്യത്യാസം? ഒറ്റ വ്യത്യാസമുള്ള എന്താണെന്നറിയോ? ഒരുത്തൻ ഇതെല്ലാം കേട്ടിട്ട് എന്താണ്, ഇതൊന്നും അനുസരിക്കാതെ തന്നെ തന്നെ ചതിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇത്രയും നാള് പ്രസംഗം കേട്ടത് അനുസരിക്കാനായിട്ട് മനസ്സ് കാണിക്കാത്ത ഒരു വ്യക്തി എത്രത്തോളം തങ്ങളെ തന്നെ വഞ്ചിച്ചെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കി. അങ്ങനെയാണ് കർത്താവ് ഈ വചനം പറഞ്ഞു തരാന്നറിയോ? നമ്മളിത് ചെയ്യാതിരിക്കാനായിട്ടാ കർത്താവ് ഈ വചനം പറഞ്ഞു തന്നത്. എന്തിനാന്നറിയോ? നമുക്കിങ്ങനെ ഒരു കുഴപ്പമുണ്ടെന്ന് കർത്താവിന് അറിയാം. കേൾക്കുന്ന കാര്യം അനുസരിക്കാതിരിക്കുമ്പോൾ അവരവരെ തന്നെ വഞ്ചിക്കുക, ഇരിക്കുന്ന കൊമ്പ് മുറിച്ചു കളയുക. സൗരങ്ങളെ, നമുക്ക് അതിനെ സീരിയസ് എടുക്കാം. വചനം കേൾക്കുക മാത്രം ചെയ്യാതെ, ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായും ഇരിപ്പീൻ. 23-ാം വാക്യം നമുക്കറിയാം. വാക്യം എന്നാൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറയുന്നേ ഉള്ളൂ, ഒരു ഓർമ്മപ്പെടുത്തലാണത്. ഒരുത്തൻ വചനം കേൾക്കുന്നവനെങ്കിലും ചെയ്യാത്തവനായിരുന്നാൽ അവൻ തന്റെ സ്വാഭാവിക മുഖം കണ്ണാടിയിൽ നോക്കുന്ന ആളോടൊക്കുന്നു, അവൻ തന്നെത്താൻ കണ്ട് പുറപ്പെട്ട് താൻ ഇന്നരൂപമായിരുന്നു എന്ന് ഉടനെ മറന്നുപോകുന്നു. എന്താ വചനത്തിന്റെ പ്രത്യേകം അറിയാവോ? വചനം ഒരു കണ്ണാടിയാ, ഇറ്റ്സ് എ മിറർ. എന്താ ഈ കണ്ണാടിയുടെ പ്രത്യേകത? ഈ കണ്ണാടിയുടെ പ്രത്യേകത, നിങ്ങൾക്ക് നിങ്ങളുടെ ഹൃദയം കാണാം. ബാക്കിയെല്ലാ കണ്ണാടിയിലും നിങ്ങൾ മുഖം കാണുമ്പോൾ വചനമാകുന്ന കണ്ണാടിയിൽ നിങ്ങളുടെ ഹൃദയം കാണാൻ പറ്റും. വേറൊരു മാർഗമില്ല ഹൃദയം കാണാനായിട്ട്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഹൃദയം എല്ലാറ്റിനേക്കാളും കപടമുള്ളത്. എല്ലാം ഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന, മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് എന്തൊക്കെയാ വരുന്ന? ദുശ്ചിന്ത, പരസംഗം, വ്യഭിചാരം, കൊലപാതകം, മോഷണം, അശുദ്ധി, അത്യാഗ്രഹം, പക, പിണക്കം, കോപം, ജാരശങ്ക, ഇതെല്ലാം ഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ട് വന്ന് മനുഷ്യനെ അശുദ്ധനാക്കുന്നു. മനുഷ്യനെ അശുദ്ധനാക്കുന്നു. എന്താ അശുദ്ധനാകുന്ന പറഞ്ഞ? എന്താ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇതുപോലെ ബിനീഷിന്റെ വീട്ടിലോട്ട് പോയപ്പോഴത്തേന് ആ ഇടവഴി കൂടെ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഫ്രണ്ടിലൊരു ഒരു മാരുതി വാൻ പോയി. മാരുതി വാൻ പോയിട്ട് അതൊരു കുഴിക്കകത്തോട്ട് നിന്നത് ഞങ്ങൾ തൊട്ട് പുറകിൽ ചെന്നു. അവര് ഫ്രണ്ടിലോട്ട് എടുക്കാൻ നേരം ഈ വീരൊന്ന് കറങ്ങി, അവിടെ കിടന്നൊന്ന് കറങ്ങി. ആ ചെളി മുഴുവൻ ഇങ്ങോട്ട് നേരെ വന്ന് എന്റെ പാൻറ്റിലും ഒക്കെ ആയിട്ട്. ഞാൻ അശുദ്ധനായി തീരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബിനീഷിന്റെ വീട്ടിൽ ചെന്നപ്പോ ഞാൻ ആദ്യം ചെയ്ത കാര്യം ബാത്റൂമിൽ പോയി പാൻറ് കഴുകിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് ആ മുറിയിലോട്ട് വന്നത്. കാരണം എവിടെങ്കിലും അശുദ്ധി കണ്ടാൽ നമ്മൾ ഉടനെ ഒറ്റ ചിന്തയുള്ളൂ, എത്രയും പെട്ടെന്ന് ഒന്ന് കഴുകി ക്ലീനാക്കി ഒന്ന് റെഡിയാകണം. ചിലർക്ക് എക്സ്പീരിയൻസ് ഉണ്ടായി കാണും. കഴിഞ്ഞ ഒരാൾ പറഞ്ഞു ബൈക്കേ പൊക്കോണ്ടിരിക്കുക, അപ്പോഴാണ് നമ്മുടെ ഈ വലിയ ലോറി ഉണ്ടല്ലോ, വലിയ ലോറിയിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ഡ്രൈവർ എന്ത് ചെയ്യുന്ന അറിയാവോ, ഒന്ന് മുറുക്കി ഇങ്ങനെ വെച്ചിരിക്കുകയാണ് ഒരൊറ്റ തുപ്പ്. ഇത് അശുദ്ധമാകാന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളവർ എന്ത് ചെയ്യും, ഒറ്റ ചിന്തയുള്ളൂ എത്രയും പെട്ടെന്ന് ഏറ്റവും അടുത്ത സ്ഥലത്ത് പോയി ഇതൊന്ന് കഴുകിക്കളയണം അല്ലേ. പക്ഷെ കുഴപ്പമെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വചനം കേൾക്കുമ്പോഴും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിന്റെ അവസ്ഥ കാണിച്ചിരുന്നുണ്ട്. പക്ഷേ കുഴപ്പമെന്ന് ചോദിച്ചു കഴിഞ്ഞാല് രൂപം കാണുന്നുണ്ട്, ഹൃദയത്തിന്റെ അവസ്ഥ കാണുന്നുണ്ട്, കണ്ണാടിയിൽ തന്റെ സ്വാഭാവിക മുഖം കാണുന്ന ആളിനോട് ഒക്കുന്നു. പക്ഷേ അവൻ പുറപ്പെട്ട് താൻ ഇന്ന രൂപമായിരുന്നു എന്ന് മറന്നുപോകുന്നു. കുഴപ്പം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ നമ്മുടെ ഹൃദയത്തിന്റെ അവസ്ഥ കാണിച്ചു തരുമ്പോൾ ദൈവമേ എന്നെ കഴുകണേ കർത്താവേ, എന്നെ ശുദ്ധീകരിക്കണേ കർത്താവേ, എന്നെ നിർമ്മലനാക്കണേ കർത്താവേ എന്നൊരു നിലവിളി ഉയരേണ്ട സഹോദരങ്ങളെ, അത് കാണുന്നിടത്ത് എനിക്ക് ഭയങ്കര പ്രത്യാശയാണ്. ഞാൻ പലയിടത്തും കാണാറുണ്ട് പല സഹോദരങ്ങളും ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവർ നേരെ കുനിയുന്ന കാണാം. എനിക്കൊരു പ്രത്യാശയാ, ദൈവമേ ഈ വചനം അവരെ കഴുകിക്കൊണ്ടിരിക്കുകയാണല്ലോ, അതിന്റെ അകത്ത് എല്ലാവരും ഇനി കുനിയണം എന്നല്ല, അങ്ങനെ ഒന്നല്ലേ ഉദ്ദേശിച്ചത്. ചിലര് വേറെ ചിലര് കുനിയുന്നുണ്ട്, എന്നറിയോ അത് ഉറക്കമെന്നേ ഉള്ളു. ഞാൻ പറഞ്ഞ സ്വരങ്ങളെ വചനം കേൾക്കുമ്പോൾ തന്നെ ആരംഭിക്കേണ്ട ഒരു കാര്യമായത്, കർത്താവ് എന്റെ ഹൃദയത്തിന്റെ അവസ്ഥയാണല്ലോ ഇത്, എന്റെ ആത്മീയാവസ്ഥയാണല്ലോ ഇത്, ദൈവമേ എന്നെ കഴുകണേ, ലോർഡ് ക്ലെൻസ് മീ. അതാ ദൈവത്തിന്റെ മുമ്പിൽ വിറയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നാട്ടിലൊരു ഫ്രേസ് ഉണ്ട്, കൊല്ലന്റെ ആലയിൽ കിടക്കുന്ന പട്ടിക്ക് തീ പേടിയില്ല എന്ന് കേട്ടിട്ടുണ്ടോ? എന്താ കാര്യം, ഈ ആല കൊല്ലന്റെ ആലയില് ഈ കൊല്ലൻ ഇങ്ങനെ അടിച്ച് പരത്തിക്കൊണ്ടിരിക്കുമ്പം ഈ പട്ടി അവിടെ കിടക്കുന്നുണ്ട്, ഇടക്കിടക്കിൽ അവരെ കുഞ്ഞു പീസ് വന്ന് കൊള്ളും, കുഞ്ഞു കുഞ്ഞു പീസ് ഇടക്കിടക്കി വന്ന് കൊള്ളും. അങ്ങനെ കുറെ നാളായതുകൊണ്ട് ഇപ്പൊ പട്ടിക്ക് തീയേ പേടിയില്ല എന്ന് പറഞ്ഞ പോലെ നാളുകൾ കഴിയുമ്പോൾ സഹോദരങ്ങൾ നമ്മുടെ ഹൃദയം കഠിനമായി പോകുന്നു, പേടിക്കണം. നമ്മള് ഏറ്റവും കൂടുതൽ പേടിക്കണ്ട ഞാനാ, കാരണം ഞാൻ പ്രസംഗിക്കുന്ന കൂടെ ചെയ്യുന്ന ഒരാളാ. ഞാൻ ഏറ്റവും കൂടുതൽ പേടിക്കണം, കാരണം ഏറ്റവും കൂടുതൽ ഇവിടെ ഹൃദയം കഠിനമാകാൻ പോയ സാധ്യതയുള്ളത് എന്റെയും ബിനോദറിന്റെയും മനോജറിന്റെ ഒക്കെയാ. കർത്താവ് എന്റെ ഹൃദയത്തിന്റെ അവസ്ഥ. ഞാൻ അടുത്തൊരു വാക്യം ഇവിടെ വായിച്ചു വയ്ക്കുന്നു, നിങ്ങൾ അതിന്റെ 26-ാം വാക്യം ഒന്ന് വായിച്ചു. 26-ാം വാക്യം James 1:26.
നിങ്ങളിൽ ഒരുവൻ തന്റെ നാവിന് കടിഞ്ഞാണിടാതെ തന്റെ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് താൻ ഭക്തൻ എന്ന് നിരൂപിച്ചാൽ അവന്റെ ഭക്തി വ്യർത്ഥം അത്രേ.
ഓ ഡിസീവ്സ് ഹിസ് ഓൺ ഹാർട്ട്. അടുത്ത് പറയണം എന്നാണ്, ഒരുത്തൻ തന്റെ ഹൃദയത്തെ വഞ്ചിക്കുക. ഭാര്യയെ വഞ്ചിക്കുന്നത് തന്നെ തെറ്റാ, ഭർത്താവിനെ വഞ്ചിക്കുന്നതും തെറ്റാ, പക്ഷെ അതിനേക്കാളും വലിയ വഞ്ചനയാണ് അവനവനെ വഞ്ചിക്കുക. ലോകത്തിലെ ഏറ്റവും വലിയ വഞ്ചന അതാണ്, തന്നെ തന്നെ വഞ്ചിക്കുക. ആരെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന പറയാ, തന്റെ നാവിന് കടിഞ്ഞാണിടാതെ എന്ന് പറഞ്ഞാൽ തന്റെ സംസാരത്തിന്റെ കാര്യം ശ്രദ്ധിക്കാത്ത ഒരുവൻ അവൻ അവനവനെ തന്നെ വഞ്ചിച്ചുകൊണ്ടിരിക്കുക പറഞ്ഞെ. കാരണം അവന്റെ ഭക്തി വ്യർത്ഥമാണ്, ഒരു പ്രയോജനമില്ലാത്ത ഭക്തിയാണ്. എത്ര പ്രാർത്ഥിച്ചാലും തന്റെ നാവിന് കടിഞ്ഞാണിടാതെ ആവശ്യമില്ലാത്ത സംസാരം നിർത്തുന്നില്ലെങ്കില് ചിലര് വാ തുറന്നാൽ മനുഷ്യനെ കുറിച്ച് മോശം കാര്യം പറയുള്ളൂ. ഓ എനിക്കവിടെ നിന്ന് എനിക്കത് അറപ്പാ കേൾക്കുമ്പോഴത്തേന് ഇറങ്ങി ഓടണം തോന്നും. എപ്പോഴെങ്കിലും എന്റെ ജീവിതത്തിൽ ഇത് വരുമ്പോ ഞാൻ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു കാര്യം, ദൈവം ഞാൻ എന്തിനങ്ങനെ പറഞ്ഞേ. ഒരാളെ കുറിച്ച് ഒരു നന്മ പറയാനായിട്ടില്ല, പറയുന്നത് മുഴുവൻ. ഞാൻ പറയാം, ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങളെ രക്ഷിക്കപ്പെടാതിന്റെ കാര്യം നിങ്ങൾക്ക് അറിയോ എന്താന്ന്? കുഞ്ഞുങ്ങൾ ആത്മീയമായിട്ട് രക്ഷിക്കപ്പെടാതിരിക്കാൻ എളുപ്പമൊഴി പറഞ്ഞുതരാം. ഭർത്താവും ഭാര്യയും കൂടെ സഭയിലുള്ള മറ്റുള്ളവരെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി, ജീവിതകാലത്ത് രക്ഷിക്കപ്പെടുന്നില്ല കുഞ്ഞുങ്ങൾ. കുറച്ചും കൂടെ പറയാം, ഒത്തിരി രക്ഷിക്കപ്പെടാതിരിക്കാൻ എന്ത് ചെയ്യാന്ന് അറിയാവോ, പ്രസംഗിക്കുന്നവരെ കുറിച്ചും കൂടെ പറയണം, പിന്നെ ജീവിതത്തിൽ രക്ഷിക്കപ്പെടാതെ. കാരണം ഇവൻ കേട്ടോണ്ടിരിക്കുമ്പോൾ ചിന്തിക്കാറ് ബ്രദർ ബ്രദറിന്റെ കാര്യം കഴിഞ്ഞ ദിവസം പപ്പ ഇങ്ങനെ പറഞ്ഞല്ലേ, എന്നാ പുള്ളി ഈ പ്രസംഗമുള്ളൂ. സഹോദരൻ നിങ്ങൾക്ക് തന്നെയല്ല, നിങ്ങൾ നിങ്ങളെ തന്നെയല്ലേ ചതിക്കുന്നേ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും കൂടെ ചതിക്കുക, വഞ്ചിക്കുക. സഭയിലുള്ള മറ്റുള്ളവരുടെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുക, ചിലർക്കത് ഭയങ്കര താല്പര്യമാ. ചില വീടുകളിൽ ചെല്ലുമ്പോഴത്തേന് എനിക്ക് ഏറ്റവും കൂടുതൽ ശ്വാസം മുട്ടരാത്, എനിക്ക് അവിടെ നിറങ്ങി ഓടണമെന്നാ തോന്നുന്നേ. ചോദിക്കുന്ന മറ്റുള്ളവർ അവരെന്തായി? ഇപ്പൊ സുനീഷാണ് പേടിക്കണ്ട കേട്ടോ, സുനീഷ് ഇപ്പം കഴിഞ്ഞ ആഴ്ച കണ്ടില്ലോ, എന്നാ പറ്റി സുനീഷിന്? സഹോദരൻ എന്നാ പോയി ചോദിക്കും, അത് ചോദിക്കത്തില്ല, വേറെ ആരോടെങ്കിലും ചോദിക്കുക, സുനീഷ് ഇപ്പൊ അങ്ങനെ ഉണ്ട്, കഴിഞ്ഞ കോട്ടേജ് മീറ്റിങ്ങിന് കണ്ടില്ലായിരുന്നല്ലോ. അവരവർക്ക് മറ്റുള്ളവരെ കുറിച്ച് ഭയങ്കര കൺസേണാ. പിന്നെ പിന്നെ ടീനേജേഴ്സുകാരെ കുറിച്ച് പിന്നെ എല്ലാവർക്കും കംപ്ലൈന്റാ, ഏതെങ്കിലും ഒരു കൊച്ച് ഇച്ചിരി ഉഴപ്പന കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് അവൻ പുറകോട്ട് തിരിഞ്ഞു നോക്കുന്നു. സൗരം നിങ്ങൾ അങ്ങോട്ട് നോക്കിയോണ്ടല്ലോ അവനെ കണ്ടേ. അവരവരെ വഞ്ചിക്കുക മാത്രമല്ല, അവരവരുടെ കുഞ്ഞ് തലമുറകളെ കൂടെ വഞ്ചിക്കുക, തലമുറകളെ കൂടെ. ഞാൻ പറഞ്ഞ അങ്ങനത്തുള്ള കുടുംബങ്ങൾക്ക് ശുഭം വരത്തില്ല സൗരങ്ങളെ. കാരണം നമ്മുടെ കുഞ്ഞുങ്ങൾ കേട്ട് വളരുന്നത് മറ്റുള്ളവരുടെ സഭയിലെ മറ്റുള്ളവരുടെ കുറവുകൾ കേട്ടാ വളരുന്നേ. അവർക്ക് എങ്ങനെ ഒരാളെ ബഹുമാനിക്കാൻ പറ്റും? അവരേറ്റവും സ്ഥാനത്ത് നിഗമനം എന്നറിയാവോ, ഈ സഭയും ശരിയല്ല, കുറച്ചും കൂടെ പറയാം, അടുത്ത ലെവലിൽ പറയും, ദൈവവും ഇല്ല. അതവരത്ത് നിഗമനം. കാരണം എന്നാ, ഇവിടെ ആരും ശരിയല്ല. അതിന്റെ അർത്ഥം എന്നാ, പിന്നെ ഇവര് പ്രാർത്ഥിക്കുന്നൊക്കെ വെറുതെ അല്ലേ. അതിന്റെ അർത്ഥം എന്നാ, ദൈവവും ഇല്ല. എന്തുമാത്രം കുഞ്ഞുങ്ങൾ അങ്ങനെ വഴിതെറ്റിപ്പോ നിങ്ങൾക്കറിയാവോ. സാറുള്ള ഭാര്യയും ഭർത്താവും നമ്മളുടെ ഡിസ്കഷൻ എന്താ? ഞാൻ ചോദിക്കട്ടെ, കർത്താവിനെ കുറിച്ച് നമുക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? എന്തുമാത്രം നന്മയുണ്ട് ഓരോരുത്തരിലും. ഞാൻ പറഞ്ഞ നന്മയിലേക്ക് നമുക്കൊന്ന് ഫോക്കസ് ചെയ്താൽ എന്താ സോ? ഇത് ഇത് നിൽക്കാനുള്ള എളുപ്പഴി പറഞ്ഞുതരാം. തിന്മ പറഞ്ഞ ശീലമുണ്ടെന്ന് ഇരിക്കട്ടെ, കുഴപ്പമില്ല. ഒരു തിന്മയ്ക്ക് രണ്ട് നന്മയെങ്കിലും പറയും എന്ന് തീരുമാനമെടുത്താൽ മതി. പറയുന്ന ഒരു തിന്മയ്ക്ക്, തിന്മ പറഞ്ഞ കുഴപ്പമില്ല, പറയുന്ന ഒരു തിന്മയ്ക്ക് പകരമായിട്ട് അവരുടെ രണ്ട് നന്മയും കൂടെ ഒന്ന് പറയാൻ തീരുമാനമെടുത്താൽ ഇത് ഇന്ന് തന്നെ അവസാനിക്കും. കാരണം നന്മ പറയാനില്ലല്ലോ. പറയാ, അവരുടെ ഭക്തി വ്യർത്ഥമാണെന്ന്, അവര് തന്നെത്താൻ വഞ്ചിക്കുകയാണെന്ന്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അങ്ങനെ? മറ്റുള്ള ഒരാളുടെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ വഞ്ചിക്കുകയായിരുന്നു. നിങ്ങൾ ഭയങ്കര ആത്മഭാരത്തോടുകൂടിയാ പറയുന്നു. ഓക്കെ, സ്വരങ്ങളെ നമുക്ക് കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് എടുക്കാം. കർത്താവിന്റെ മുമ്പിൽ നമുക്കൊന്ന് വിറക്കുകയാണെങ്കിൽ, പക്ഷെ നമ്മൾ പറഞ്ഞെന്നറിയോ, ഓക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അതിന് തൊട്ട് താഴെ ഒരു വാക്യമുണ്ട്, രണ്ടാം അധ്യായത്തിന്റെ അകത്ത് 19 വാക്യം, 2:19, James 2:19.
ദൈവൻ ദൈവം ഏകൻ എന്ന് നീ വിശ്വസിക്കുന്നുവോ?
ആ
കൊള്ളാം, പിശാചുകളും അങ്ങനെ തന്നെ വിശ്വസിക്കുകയും വിറക്കുകയും ചെയ്യുന്നു.
ആ സുനീഷ് അത് പറഞ്ഞിച്ചത് തെറ്റിപ്പോയി. ദൈവം ഏകനെ നീ വിശ്വസിക്കുന്നു, കൊള്ളാം, അങ്ങനെ അതിന്റെ അർത്ഥം. വെൽ, പിശാചുക്കളും അങ്ങനെ വിശ്വസിക്കുകയും എന്നെ അങ്ങോട്ട് ചെയ്യുന്ന പറഞ്ഞേ, നമുക്കില്ലാത്ത ഒരു ക്വാളിറ്റിയും കൂടെ അവനുണ്ട്, അവനൊരു വേറെയും കൂടെ ഉണ്ട്. കാരണം അവൻ എന്താണെന്നറിയോ, അവൻ അവന്റെ അന്ത്യം അറിയാം. പക്ഷെ നമുക്ക് ഒരു ദിവസം കർത്താവിന്റെ മുമ്പിൽ ഞാൻ നിൽക്കേണ്ടതാണെന്നും ഞാൻ പറഞ്ഞ ഏറ്റവും നിസാര വാക്കിന് പോലും കണക്കൊടുക്കേണ്ടി വരുമെന്നും ഉള്ള ചിന്തയില്ലാത്തതുകൊണ്ട് വേറെയും കൂടെ നമുക്കില്ലാതെ പോയി. പിന്നെയും ബെറ്റർ അവനാ. കാരണം അന്ത്യ ന്യായവിധിയെ കുറിച്ച് അവൻ അറിയാം, അവൻ അവൻ നിത്യാഗ്നിയിലേക്ക് പോകുന്ന കാര്യം അവൻ അറിയാം. അതുകൊണ്ട് അവൻ്റെ വേറെയും കൂടെ ഉണ്ട്. സമയത്തിന് മുൻപേ ഞങ്ങളെ പുറത്താക്കാൻ വേണ്ടി നീ വന്നിരിക്കുകയാണോ? പിശാചുക്കൾ അങ്ങനെ ചോദിച്ചല്ലേ. കാരണം അവനറിയാം സമയത്തിന് മുമ്പേ വന്നോ, കാരണം അവന്റെ അവന്റെ സമയം കൂടെ അവനറിയാം. അതുകൊണ്ടാണ് യേശുവിനോട് ഭൂതം ചോദിച്ചത്, ഹാ ഇത്ര നേരത്തെ വന്നു, കുറച്ചാളും കൂടെ ഞങ്ങൾ ഇങ്ങനെയൊക്കെ പൊക്കോട്ടെ. ഞങ്ങൾ ഞങ്ങളുടെ പോക്കാണെന്നറിയാം, അതിന് സമയമുണ്ടെന്നും അറിയാം, കുറച്ച് നാളും കൂടെ. ചിലരെങ്ങനെയാ പറഞ്ഞു, ബ്രദറെ ചില നാളോട് ഇങ്ങനെയൊക്കെ ഒന്ന് പൊക്കോട്ടെ എന്ന്. ഞാൻ അതിനുശേഷം ശരിയാകുമെന്ന്. ഇന്നലെ നെൽസൺ ബ്രദർ സാക്ഷ്യം പറഞ്ഞു ജലഹള്ളിയിലെ, ആ സഹോദരൻ പറഞ്ഞു, രണ്ട് കാര്യം കൊണ്ടാണ് പിശാചെന്നെ വഞ്ചിച്ചത്. അദ്ദേഹം 10 വർഷം സഭയിലിരുന്നു, കഴിഞ്ഞിടയ്ക്ക് അമാനസാന്തരപ്പെട്ടെ, യേശു രക്ഷകനായി സ്വീകരിച്ചേ. പത്ത് വർഷം കൊണ്ട് അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിനുണ്ടായ സാക്ഷ്യം ചെറുതായിട്ട് അദ്ദേഹം വിശദീകരിച്ചു. ഒന്ന്, അറിവ് ഒത്തിരി ഉണ്ടായി അദ്ദേഹം പറഞ്ഞു, അതുകൊണ്ട് അഹങ്കാരം ഉണ്ടായി, ഒന്നാമത് എന്റെ കാര്യം പോക്കായി. കാരണം ഒത്തിരി കാര്യം കേൾക്കുകയല്ലേ സഭയിലിരുന്ന്, ഇത് കേട്ടോണ്ടിരിക്കുമ്പോ പോലും അറിവ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയല്ലേ, അതെന്റെ നാശത്തിന് കാരണമായി തീർന്നു, കാരണം ഹൃദയത്തിൽ രൂപാന്തരമില്ലല്ലോ. രണ്ടാമത് അദ്ദേഹം പറഞ്ഞു, ഒന്ന് രണ്ട് വാക്യങ്ങളും എന്നെ ചതിച്ചു, എല്ലാറ്റിനും ഒരു സമയമുണ്ട്, അതുകൊണ്ട് ആ സമയമാകുമ്പോൾ ദൈവം രക്ഷിച്ചോളും. ആ അങ്ങനെ ചിന്തിച്ചു. പിന്നെ അടുത്ത ഒരു കാര്യം കൂടെ വഞ്ചിച്ചു, ഈ ലോകസ്ഥാവിന് മുമ്പേ തെരഞ്ഞെടുത്താണല്ലോ, എന്നെ തെരഞ്ഞെടുത്താണെങ്കിൽ എപ്പോഴും ദൈവം പിടിച്ചോളും. ആ രണ്ട് കാര്യം, എന്താ, ലോകസ്ഥാവിന് മുമ്പേ തെരഞ്ഞെടുത്താണെങ്കിൽ ദൈവം എന്നെ എപ്പോഴെങ്കിലും പിടിച്ചോളൂ. രണ്ട്, എല്ലാറ്റിനും സമയമുണ്ട്, അതുകൊണ്ട് ആ സമയമാകുമ്പോഴും പിടിച്ചോളൂ. ഈ രണ്ട് കാര്യങ്ങൾ എന്നെ വഞ്ചിച്ചു, അല്ലാതെ കുറച്ചും കൂടെ നേരത്തെ ഞാൻ കർത്താവിനെ സീക്ക് ചെയ്തേനാന്ന് അദ്ദേഹം പറഞ്ഞേ. സമയമുണ്ടെന്ന് ചിന്തിക്കുന്ന ആരിലുണ്ടോ? അദ്ദേഹം ഒരു കാര്യം കൂടെ പറഞ്ഞു, ആദ്യമായിട്ട് എന്റെ കണ്ണ് തുറപ്പിച്ചത് ഡാഡിയുടെ മരണമെന്ന് പറഞ്ഞു. അന്ന് അദ്ദേഹം ലീവ് എടുത്ത അദ്ദേഹമാണ്, നെൽസൺ ബ്രദറാണ് ഡാഡിയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയത്. ഡയാലിസിസ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു, ഒരു കുഴപ്പമില്ല, നടന്നുപോയ മനുഷ്യനാ. അദ്ദേഹം പറഞ്ഞു, അതിനു മുൻപ് സ്ട്രോക്കോ അറ്റാക്കോ എന്തോ വന്നു, പ്രാർത്ഥിക്കാവുന്നൊരു വാക്ക് എന്തോ ഒന്ന് നെൽസൺ ബ്രദറാണ് പറഞ്ഞു തോന്നുന്നു, ഐ തിങ്ക് സോ. ഒന്നും പറയാൻ സമയം കിട്ടിയില്ല. അവിടെയാണ് അദ്ദേഹത്തിന് ഇതിൽ ആദ്യത്തെ രൂപാന്തരം ഉണ്ടായെന്ന് അദ്ദേഹം പറഞ്ഞു. സഹോദര സഹോദരി, സമയമുണ്ടെന്ന് ചിന്തിക്കരുത്, കുറെ അടുത്ത മീറ്റിംഗ് എന്ന് ചിന്തിക്കരുത്, അടുത്ത ക്യാമ്പെന്ന് ചിന്തിക്കരുത്. ഇതാകുന്നു സുപ്രസാദകാലം, ഇതാകുന്നു രക്ഷാദിവസം, മാനസാന്തരപ്പെടുന്ന ഇന്ന്, ഇപ്പോൾ, റൈറ്റ് നൗ, അതാ മാനസാന്തരം എന്ന് പറയുന്നത്. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കർത്താവ് നിങ്ങളുടെ ഹൃദയത്തോട് ഇടപെടുന്ന കാര്യത്തിൽ ഇവിടെ വെച്ച് മാനസാന്തരപ്പെടണം ദൈവം ആഗ്രഹിക്കുക. റൈറ്റ് നൗ, ടുഡേ, നൗ, ഇവിടെ വെച്ച്, ഇല്ലെങ്കിൽ മാനസാന്തരമല്ല കേട്ടോ. എനിക്ക് കർത്താവ് ഒരു ബോധ്യം തരുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത്, ആരോടെങ്കിലും എന്തെങ്കിലും ഗ്യാപ്പ് ഉണ്ടോ, ഞാൻ ഉടനെ ഫോൺ എടുക്കും. കാരണം ഐ വോണ്ട് ടു സെറ്റിൽ ഇറ്റ് റൈറ്റ് നൗ. നാളത്തേന് വേണ്ടി ഒന്നും മാറ്റി വെക്കാനായിട്ടില്ല, എല്ലാം സെറ്റിൽ ചെയ്തിരിക്കും. കാരണം നമുക്ക് അറിയത്തില്ല എങ്ങനെയാണെന്ന്. ഒന്നും പറയാൻ സമയം കിട്ടത്തില്ല കേട്ടോ, ഒന്നും സെറ്റിൽ ചെയ്യാനും സമയം കിട്ടത്തില്ല. അതുകൊണ്ടാ വചനം, വചനത്തിന് ഒറ്റ കാര്യമുള്ളു, വചനത്തിന്റെ ഭാഷ ഇതാണ്, ഇതാകുന്നു സുപ്രസാദകാലം, ഇതാകുന്നു രക്ഷാദിവസം, ഇപ്പോൾ ഇവിടെ മാനസാന്തരപ്പെടുക. സൂര്യൻ അസ്തമിക്കുവോളം കോപം വെച്ചുകൊണ്ടിരിക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? നാളത്തേന് മാറ്റിവെക്കരുത്, സെറ്റിൽ ടുഡേ, സെറ്റിൽ ഇറ്റ് നൗ. ഇത് ആത്മീയ ജീവിതം. സ്വരങ്ങളെ ഞാൻ ചോദിക്കട്ടെ, നമ്മൾ നമ്മളെ തന്നെ വഞ്ചിക്കുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ട. അതാണ് നമ്മൾ ഈ പറഞ്ഞു വരുന്നത്, നമ്മൾ നമ്മളെ തന്നെ വഞ്ചിക്കുകയാണോ? വചനം കേട്ട് അനുസരിക്കാത്തവൻ അവൻ തന്നെ തന്നെ വഞ്ചിക്കുക, തന്റെ നാവിന് കടിഞ്ഞാണിടാത്തവൻ അവൻ തന്നെ തന്നെ വഞ്ചിക്കുക. വചനം കേട്ടിട്ട് അതിന്റെ പ്രവൃത്തി അവന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നില്ലെങ്കിൽ ആദ്യം ഒന്ന് പരിശോധിക്കണം. എവിടെ തുടങ്ങണം എന്നറിയാവോ? ഞാൻ ആദ്യം പറഞ്ഞ കാര്യം, കഴിഞ്ഞ പ്രാവശ്യം ബിനോയ് പറഞ്ഞ ഹോംവർക്ക് ഈ ആഴ്ച ഒന്ന് പോയി ഒന്ന് ചെയ്യണം. എവിടെയാണ് നമ്മൾ നിൽക്കുന്ന പൊസിഷൻ ഒന്ന് നമ്മൾ തിരിച്ചറിയണം. സെക്കൻഡ് പീറ്റർ ചാപ്റ്റർ വണ്ണിൽ നിങ്ങൾ ചില കാര്യങ്ങൾ കൂട്ടണമെന്ന് പറഞ്ഞു. എന്തൊക്കെയാണ്? വിശ്വാസത്തോട് വീര്യം, പരിജ്ഞാനം, ഇന്ദ്രിയജയം, സ്ഥിരത, ഭക്തി, സഹോദരപ്രീതി, സ്നേഹം, ഇവ കൂട്ടിക്കൊള്ളുവീൻ. അടുത്ത വാക്യം വായിച്ചു നമ്മൾ കഴിഞ്ഞ ആഴ്ച. എന്താണ്? ഇവയില്ലാത്തവൻ ആരാണ്? ഹീസ് ബ്ലൈൻഡ്. ഇത് കൂട്ടാത്തവൻ അന്ധനാണെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഒന്നും കാണാൻ പറ്റുന്നില്ല. ഹീസ് ഷോർട്ട് സൈറ്റഡ്. എന്താ ഷോർട്ട് സൈറ്റഡിന്റെ പ്രത്യേകത? അടുത്തുള്ള കാണാം, ദൂരെയുള്ള കാണാൻ മേല. അവൻ ഈ ലോകത്തിലെ കാര്യങ്ങളിൽ മാത്രം ഇൻവോൾവ്ഡ് ആ. നിങ്ങൾ മത്തായിയുടെ സുവിശേഷത്തിലേക്ക് മടങ്ങി വരാം. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം, മാത്യു ചാപ്റ്റർ 7.
എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ
ഏവനുമല്ല
സ്വർഗസ്നായന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്.
കണ്ടോ, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനും അല്ല എന്നാ പറഞ്ഞിരിക്കുന്നേ. അല്ല, പിന്നെ ആരാ സ്വർഗത്തിൽ കിടക്കുന്നത്? പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ. എത്ര പ്രാവശ്യം വിളിച്ചു കർത്താവേന്ന്? ലോർഡ്, ലോർഡ്. രണ്ടു പ്രാവശ്യം കർത്താവേ, കർത്താവേ. അങ്ങനല്ലേ, കർത്താവേ കർത്താവേ, ലോർഡ് ലോർഡ് എന്നാ പറഞ്ഞത്. ആ ഇച്ചിരി എരിവുകാരനാ പുള്ളി, അത്യാവശ്യം തീക്ഷ്ണതയൊക്കെ ഉണ്ട്. സ്തോത്രമൊക്കെ പറയാൻ പറഞ്ഞാൽ പുള്ളി എന്താണ്, സ്തോത്രം പറയും, കർത്താവിനെ വിളിക്കും, ആത്മീയ കാര്യ പരിപാടികളൊക്കെ ഉണ്ട്. പക്ഷെ കർത്താവ് പറഞ്ഞു കാര്യമില്ല. ആത്മീയ കാര്യ പരിപാടിയൊക്കെ ഉണ്ടെന്നുള്ള കാര്യമൊന്നുമില്ല. പിതാവിന്റെ ഇഷ്ടം ചെയ്യാത്തവൻ അവിടെ കടക്കാൻ പറ്റത്തില്ല. എനിക്കറിയാം ചിലരെങ്കിലും ഹൃദയത്തിൽ പറയുന്നുണ്ട്, ഇത് കഠിന വാക്ക്, ഇത് ആർക്കനുസരിക്കാൻ കഴിയും? അന്നത്തെ കാലത്തെ ആൾക്കാർ പറഞ്ഞ, ഇന്നും വലിയത് പറയാൻ തുടങ്ങിയേ. കർത്താവ് പറഞ്ഞു, മനുഷ്യർക്ക് ഇത് അസാധ്യം, ദൈവത്തിന് സകലവും സാധ്യം എന്ന് പറഞ്ഞ അർത്ഥം എന്നറിയോ? ഇതനുസരിക്കാൻ പറ്റത്തില്ലല്ലോ എന്നോർത്ത് കരമുയർത്തി എന്റെ കർത്താവേ നിലവിളിക്കുന്നവന്റെ മേലേക്കാ ദൈവകൃപ പകരപ്പെടുന്നേ. കർത്താവേ ഇത് ആർക്കനുസരിക്കാൻ പറ്റും? അങ്ങനെയാണെങ്കിൽ ആര് സ്വർഗത്തിൽ കടക്കും? എന്റെ കർത്താവേ എന്നെ കൊണ്ട് കഴിയത്തില്ല എന്ന് പറയുന്ന പോയിന്റിലാണ് ഒരുവന്റെ ജീവിതത്തിൽ കൃപ വ്യാപരിക്കുന്നത്. നെൽസൺ ബ്രദർ പറഞ്ഞു, ഇന്നലെ സാക്ഷ്യം പറഞ്ഞ പുള്ളി പറഞ്ഞു, ഇപ്പം ഐ ആം ഡെഡ്, ഞാൻ മരിച്ചു, ഐ ആം നത്തിങ്, ഐ ആം യൂസ്ലെസ്. ഇവിടേക്കാണ് നമ്മൾ എത്തിപ്പെടേണ്ടത്. ഇവിടെ എത്തിപ്പെടാത്തോണ്ട് ഒരു പാവിയെ മാത്രമേ കർത്താവിനെ രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ. തന്റെ ഒന്നുമില്ലായ്മ ഏറ്റുപറഞ്ഞതിന് മാത്രമേ ദൈവം നിറയ്ക്കുള്ളൂ. അതുകൊണ്ടാണ് ഇതിന്റെ ഈ പ്രസംഗം തുടങ്ങുമ്പോൾ യേശു ഒരു കാര്യം പറഞ്ഞു, ബ്ലെസ്ഡ് ആർ ദ പൂർ ഇൻ സ്പിരിറ്റ്. ആത്മാവിൽ ദരിദ്രരായവർ, ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. തുടക്കം അങ്ങനെയാ എന്ന് പറഞ്ഞാൽ ഒരുവന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കർത്താവേ എന്റെ അവസ്ഥ ഇങ്ങനെയാ കർത്താവേ. എല്ലാവരുടെ അവസ്ഥ അങ്ങനെയാ കേട്ടോ, പക്ഷെ നമ്മളിങ്ങനെ പല കാര്യങ്ങൾ കൊണ്ട് പിടിച്ചു നിൽക്കുകയെന്നേ ഉള്ളൂ. എല്ലാവരുടെ അവസ്ഥ റച്ചട. കാരണം എന്താ? ആദാമിൽ നിന്ന് കിട്ടിയ, പകർന്നു കിട്ടിയ ഒരു സ്വഭാവമുണ്ട്. എന്താ അതിന്റെ പറഞ്ഞ പേരെന്നറിയോ? സിൻഫുൾ നേച്ചർ. ആദാമിൽ നിന്ന് കിട്ടിയതാ. എന്താ അതിന്റെ കുഴപ്പം? ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു ക്യാമ്പിന് പോയപ്പോ അവിടെ ഒരു സഹോദരൻ പറഞ്ഞു, നിങ്ങളിപ്പോ ഉള്ളതിനേക്കാളും മോശമാകാൻ പോകുന്നില്ലെന്ന്. എന്താ എന്താ? ഉള്ളതിനേക്കാളും മോശമാകത്തില്ലെന്ന് പറഞ്ഞ ഏറ്റവും മോശമാണ് അതിന്റെ അർത്ഥം. ഉള്ളതിനേക്കാൾ താഴ്ത്ത് പോകത്തില്ല. പക്ഷെ നമ്മൾ തിരിച്ചറിയുന്നില്ല. നമ്മളിപ്പോഴും നമ്മുടെ ചില കാര്യങ്ങളിൽ മുറുകെ പിടിച്ചിരിക്കുക. മഹത്വപ്രഭു മരിച്ച ആശ്ചര്യ ക്രൂശിനെ നോക്കി ഞാൻ ഈ ലോക ലാവണ്യം ഡംബം നിന്ദ്യമെന്നെണ്ണുന്നേ എന്നുള്ളൊരു പാട്ടുണ്ട്. എല്ലാം ഈ ലോകത്തിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം നിന്ദ്യമാണെന്നാൻ. സാർ ഒരു കാര്യം കൂടെ ഞാൻ ഓർപ്പിക്കട്ടെ, ഇപ്പോഴും നിങ്ങൾ കുടുംബമഹിമ പറയുന്ന ആളാണെങ്കിൽ വിട്ടുകൊടുത്തിട്ടില്ല കേട്ടോ. ഞങ്ങൾ രാവിലെ അക്കാര്യം സംസാരിച്ച അല്പസമയം രക്ഷിക്കപ്പെടണമെന്നാ പറഞ്ഞ എന്റെ കുടുംബം ഇപ്പോഴും വലിയ തോമാസ് ലീഗായിൽ നിന്ന് നാല് നമ്പൂതിരി കുടുംബങ്ങൾ സ്നാനമേറ്റു, കള്ളി കള്ളിയാങ്കൽ ശങ്കരപുരി പകലോ മറ്റും, ഈ കുടുംബത്തിൻ്റെ ഒരു കണക്ഷൻ വെച്ചിട്ട് ഞങ്ങൾ ഇന്ന കുടുംബക്കാരാ, ഇത്ര അച്ഛന്മാര് പണ്ടുണ്ടായിരുന്നു, ഇത്ര പാസ്റ്റർമാരിപ്പോ ഉണ്ട് എന്നെങ്കിലും ആയിക്കോട്ടെ. ഈ ഏതെങ്കിലും പ്രശംസ ഈ കൊമ്പെ കയറി പിടിച്ചിരിക്കുന്ന ആ വ്യക്തി അവിടെ നിന്നും താഴേക്ക് ഇറങ്ങാതെ ദൈവകൃപ ആ വ്യക്തിയെ സ്പർശിക്കത്തില്ല. തന്റെ സൗന്ദര്യത്തിൽ പ്രശംസിക്കുന്ന ഒരുവന് പോലും ദൈവകൃപ അനുഭവിച്ചറിയാൻ കഴിയത്തില്ല. കാരണം അവൻ പൂവർ അല്ല, അവൻ റിച്ച്. അവന്റെ സൗന്ദര്യത്തിൽ ബ്ലെസ്ഡ് ആർ ദ പൂവർ ഇൻ സ്പിരിറ്റ്. ആത്മാവിൽ ദരിദ്രരായവർ, ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാകുന്നു. തന്റെ സൗന്ദര്യത്തിൽ പ്രശംസിക്കുന്ന ഒരുവന്, തന്റെ കഴിവുകളിൽ പ്രശംസിക്കുന്ന ഒരുവന് അവൻ എത്തിപ്പെടേണ്ട പോയിന്റ് എന്നറിയോ? കർത്താവേ നഗ്നൻ ഞാൻ, നിന്റെ വസ്ത്രം താ. ഹീനൻ ഞാൻ, നിൻ കൃപത. മ്ലേച്ഛനായി ഞാൻ വരുന്നത്. സ്വച്ഛനാക്കു രക്ഷക. സൗരങ്ങൾ ഇവിടെയാ നമ്മൾ ദൈവകൃപ പകരപ്പെടുന്ന ഒറ്റ മാർഗമുള്ളൂ. അവൻ ഈ നിറഞ്ഞിരിക്കുന്നുണ്ട് ഈ പ്രശ്നം. ഏതെങ്കിലും കാര്യം നിറഞ്ഞിരുന്നാൽ ദൈവകൃപ പകരപ്പെടത്തില്ല. ഒഴിഞ്ഞിരിക്കണം. എങ്ങനെ ഇരിക്കണം? കർത്താവെ ഒന്നിലും പ്രശംസിക്കാനായിട്ടില്ല. പരിശുദ്ധാത്മാവ് ചൂണ്ടിക്കാണിച്ചു വരുമ്പം ഏറ്റുപറഞ്ഞ് നിലവിളിയോടെ ദൈവസേനയിൽ ഒന്ന് വീഴണം. ഞാൻ വീണ്ടും കോട്ടി നെൽസൺ ഒരു കാര്യം കൂടെ പറഞ്ഞു, ഞാൻ സാറിനെ കസേരയിലേക്ക് ഇരുന്നുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. കഴിഞ്ഞിടയ്ക്ക് ആ യൂത്ത് ക്യാമ്പൊക്കെ കൂടിയപ്പോൾ എനിക്കൊരു മാറ്റം ഉണ്ടാകാൻ തുടങ്ങി. ഭാര്യയുടെ മക്കളുടെ മുമ്പിൽ ഞാൻ പ്രാർത്ഥിക്കത്തില്ലായിരുന്നു. അവര് ആ മാരേജിന് വേണ്ടി നാട്ടിൽ പോയപ്പം ഞാൻ ഒരു കാര്യം ചെയ്തു, ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് മുറി അടച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥന കഴിഞ്ഞപ്പം ഞാൻ തറ വീണ് കിടക്കുകയായിരുന്നു. ആദ്യ സംഭവം ജീവിതത്തില് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം തറ വീണ് കിടക്കണമെന്നല്ലേ ഇനി പറഞ്ഞേ. സിംഹാസനത്തിൽ നിന്ന് ഒന്ന് താഴേക്ക് ഇറങ്ങണം, പ്രശംസയെല്ലാം ഒന്ന് താഴേക്ക് മാറണം, എല്ലാം താഴേക്ക് വെക്കണം. ഒന്നിലും ഒറ്റ കാര്യം, പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ. എന്തെങ്കിലും പ്രശംസിക്കാനുണ്ടെങ്കിൽ യേശുവിന്റെ ക്രൂശിലല്ലാതെ മറ്റൊന്നിലും പ്രശംസിക്കുവാൻ ഇടയാകരുത്. അവനാൽ എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്ന പൗലോസ് പറഞ്ഞേ. സ്വരങ്ങളെ, കം ടു ദാറ്റ് പോയിന്റ്, ഞാൻ അവസാനിപ്പിക്കുക. ബ്ലസ്ഡ് ആർ ദ പൂർ ഇൻ സ്പിരിറ്റ്, ആത്മാവിൽ ദരിദ്രനായിട്ട് കർത്താവിന്റെ അടുക്കെ ചെല്ലണം. കർത്താവെ, നിന്റെ കൃപ ഇന്നില്ലെങ്കിൽ ഇന്നൊരു വിശുദ്ധ ജീവിതം പറ്റത്തില്ല. പാപത്തിൽ വീഴാതെ ജീവിക്കണമെങ്കിൽ കർത്താവെ, ഇന്ന് നിന്റെ കൃപ എനിക്ക് ആവശ്യമാണ്. പ്രാർത്ഥിക്കാറുണ്ടോ സ്വരങ്ങളെ? രാവിലെ പ്രാർത്ഥിക്കണം. അതുകൊണ്ടാണ് കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത്, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, ദുഷ്ടന് നിങ്ങളെ എന്ത് ചെയ്യണം. ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നുണ്ടോ? പ്രാർത്ഥിക്കണം. അത് ഇതേ വേർഡിങ് പ്രാർത്ഥിക്കൊണ്ടൊന്നും വേണ്ട, പക്ഷെ തിരിച്ചറിയണം, കർത്താവെ ഇന്നത്തെ ദിവസം കൃപയില്ലെങ്കിൽ കർത്താവെ നിൽക്കാൻ പറ്റത്തില്ല, എന്നെ സഹായിക്കണേ. ഒരു ദിവസം പ്രാർത്ഥിച്ച് എനിക്ക് ഭയങ്കര അതിശയകരമായിട്ടുണ്ട് ഒരു പ്രാർത്ഥന. എനിക്ക് അദ്ദേഹം പ്രാർത്ഥിച്ചു, കർത്താവെ ഞാൻ എന്റെ ഭാര്യയ്ക്ക് മാത്രമേ അട്രാക്റ്റീവ് ആയിരിക്കാവുള്ളൂ കർത്താവെ, മറ്റൊരു സ്ത്രീക്കും ഞാൻ അട്രാക്റ്റീവ് ആയിരിക്കരുത് കർത്താവെ, എന്നോട് കരുണ വന്നണമേ. ഓ, എത്ര ശ്രേഷ്ഠമായ പ്രാർത്ഥനയാ. വേറെ ആർക്കും എന്നോട് അട്രാക്ഷൻ തോന്നാത്ത വിധത്തില് അവിടുന്ന് എന്നെ പ്രൊട്ടക്ട് ചെയ്യണമേ, എന്റെ ഭാര്യയ്ക്ക് മാത്രമേ എന്നോട് അട്രാക്ഷൻ തോന്നാവുള്ളൂ. ഗ്രേറ്റ്, അദ്ദേഹം മരിച്ചുപോയി, പ്രായമുള്ള ദിവാസന. സ്വരങ്ങളെ, വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയ്ക്ക് അങ്ങനെയാണ്. മോശയുടെ കൈ ഉയർത്തിപ്പിടിച്ചെന്ന് പറഞ്ഞ അർത്ഥം അതാ, ദൈവമേ നീ സഹായിക്കാതെ ഒരു രക്ഷയില്ല. കൈതാഴുമ്പം അവിടെ യുദ്ധത്തിൽ തോക്കും, കൈവൊങ്ങുമ്പം നമ്മളും അങ്ങനെയൊക്കെ ഏകദേശം. പക്ഷെ മോശയ്ക്ക് പിന്നെ ഒരു അഹരോന് ഹൂരുമൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് നേരെ അന്ന് പിടിച്ചു നിർത്തി. ഞാൻ പറഞ്ഞ സോഹരങ്ങളെ, എവരി ഡേ കർത്താവിന്റെ അടുക്കലേക്ക് കീറിച്ചു നിന്നിട്ട് പറയാം, കർത്താവേ എന്നെ സഹായിക്കണേ, നിന്റെ വചനം എനിക്ക് അനുസരിച്ച് ജീവിക്കണം, എനിക്കൊന്ന് എന്നെ കൊണ്ട് പറ്റത്തില്ല, പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണേ, എന്നെ സഹായിക്കണേ കർത്താവേ. അത്രയും മതി സ്വരങ്ങളെ. ആ ഒരു വില്ലിംഗ് ഹാർട്ട് ഉണ്ടെങ്കിൽ ദൈവം കൃപ തരും. നിങ്ങൾ പെർഫെക്റ്റ് ആണോന്നൊന്നുമല്ല ഇനി പറഞ്ഞു വരുന്നേ, പക്ഷെ പെർഫെക്ഷനിലേക്ക് വളർന്നുകൊണ്ടിരിക്കണമെന്ന് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഭൂമി വെച്ചൊരു പെർഫെക്ഷൻ ഇല്ല, പക്ഷേ പെർഫെക്ഷനിലേക്ക് ഒരു വളർച്ച മരിക്കുന്നിടം വരെ ഉണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണ്ണായിരിക്കുന്ന പോലെ നിങ്ങളും സൽഗുണപൂർണ്ണരായിരിക്കുവീൻ. ആസ് യുവർ ഹെവൻലി ഫാദർ is perfect, so be perfect. ഒരു വളർച്ച എല്ലാ ദിവസവും എന്ത് ചെയ്യണം? കർത്താവിന്റെ സന്നിധിയിലേക്ക് ചെല്ലണം. കർത്താവേ എനിക്ക് വചനങ്ങൾ അനുസരിക്കണം, എന്നെ സഹായിക്കണേ. കർത്താവേ നിന്റെ കൂടെ എനിക്ക് നടക്കണം. കർത്താവേ എന്റെ ചിന്തകൾ എപ്പോഴും നിന്റെ ചിന്തകളായിട്ട് മാറണം. ധ്യാനിക്കാനായിട്ടുള്ള കൃപ എനിക്ക് തരണം. കർത്താവേ സ്നേഹിക്കാനായിട്ടുള്ള കൃപ എനിക്ക് തരണം. ലോകത്തിന്റെ മാലിന്യങ്ങളെ വെറുക്കുവാനായിട്ടുള്ള കൃപ എനിക്ക് തരണം. കൃപ എനിക്ക് തരണം. Go to God and you will experience God. കർത്താവിന്റെ അടുക്കലേക്ക് ചെല്ല്, ദൈവകൃപ സമൃദ്ധമായിട്ട് ഒഴുകുന്ന കാണാൻ പറ്റും. ദൈവത്തിന്റെ കൃപ സമൃദ്ധമായിട്ട് ഒഴുകും. കർത്താവ് എല്ലാ മാലിന്യങ്ങളും നമ്മളെ കഴുകി ശുദ്ധീകരിക്കും. പ്രാഗൽഭ്യത്തോടെ നമുക്ക് വിളിക്കാൻ പറ്റും, അബ്ബാ പിതാവേ എന്ന്. ഞാൻ അവസാനിപ്പിക്കുക, എന്റെ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ, പാറമേൽ അടിസ്ഥാനമിട്ടിരിക്കുന്ന ഭവനം പോലെ ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. നിങ്ങൾ ഓരോ ദിവസവും വചനമനുസരിക്കാൻ ആഗ്രഹിക്കുകയും കൃപയ്ക്ക് വേണ്ടി നിലവിളിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളൊരു ഭവനം പണി എങ്ങനെയെന്നറിയാവോ? പാറമേൽ അടിസ്ഥാനമിടുന്ന പോലെ നിങ്ങളുടെ ഭവനം പൊങ്ങുകയാണ്. അത് എത്രമാത്രം കാറ്റുകൾ ആഞ്ഞടിച്ചാലും എത്രമാത്രം നദി പൊങ്ങിയാലും അത് തകർന്നു പോകത്തില്ലെന്ന്. എന്തൊക്കെയാ അത്? ഇവിടുത്തെ കഷ്ടതകള്, രോഗങ്ങള്, പ്രതികൂലങ്ങള് വരുമ്പോ ഈ ഭവനം തകർന്നു പോകത്തില്ല. നമ്മള് എന്തേലും ഒരു രോഗം വന്ന് എന്നാ പറയും? കർത്താവേ നീ എവിടെയാ? കാരണം അറിയാവോ? ഈ അനുസരണത്തിലല്ല പണിയപ്പെട്ടിരിക്കുന്നത്, അതാ പ്രശ്നം. സൗരങ്ങളെ നമ്മളങ്ങ് തകർന്നു പോട്ടെ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങള് ഒരാൾ ഒരിക്കലും ചോദ്യം ചോദിച്ചു, നിങ്ങൾ തളർന്ന് കിടക്കയിൽ കിടക്കുകയാണ്, മറ്റൊന്നും ചെയ്യാനായിട്ടില്ല, ആക്ടിവിറ്റീസ് ഒന്നുമില്ല, മീറ്റിങ്ങുകളില്ല, ഒന്നുമില്ലാതെ ഒറ്റ കിടക്കുകയാണെങ്കിൽ നിങ്ങളുടെ ദൈവവിശ്വാസം എങ്ങനെ ഇരിക്കും? ഞാൻ പറയാം എങ്ങനെ ഇരിക്കുമെന്ന്. വചനത്തിന്റെ അടിസ്ഥാനത്തിന്മേൽ വചനമനുസരിച്ച് ജീവിക്കുന്നതിനാണെങ്കിൽ ആ കിടക്കയിൽ കിടന്നുകൊണ്ട് അവൻ കർത്താവിനെ സ്തുതിക്കും. മീറ്റിംഗില്ലെങ്കിലും കുഴപ്പമില്ല, പ്രോഗ്രാമുകളില്ലെങ്കിലും കുഴപ്പമില്ല, അതിലൊന്നും അവൻ പതർത്തില്ല. കാരണം അവൻ ഓൾറെഡി കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ അവന്റെ ജീവിതം പണിതിരിക്കുക. ഇതിനേക്കാളും പ്രധാനപ്പെട്ട കാര്യം, കാറ്റും കോളും കാഞ്ഞടിക്കുന്ന ഒരു സമയം എന്നറിയാവോ, അന്ത്യന്യായവിധിയാണ്, അല്ലെങ്കിൽ എല്ലാവരും കർത്താവിന്റെ മുൻപാകെ നിൽക്കേണ്ടുന്ന ഒരു ദിവസം വരും. എല്ലാവരും, ഏത് മനുഷ്യനും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുൻപാകെ നിൽക്കേണ്ടി വരും. ആർ യു തിങ്കിങ് അബൌട്ട് ദാറ്റ്? ചോദിക്കുന്നുണ്ടോ, ചിന്തിക്കുന്നുണ്ടോ കർത്താവിന്റെ മുൻപാകെ ഒറ്റയ്ക്ക് ഒരു ദിവസം നിൽക്കണമെന്ന്? ഒറ്റയ്ക്ക് കർത്താവിന്റെ മുൻപാകെ നിൽക്കേണ്ടി വരും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ആ ദിവസത്തെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ സ്റ്റാർട്ടഡ് റൈറ്റ് നൗ, തുടങ്ങുന്നു തന്നെ സൗര, ഇന്ന് തന്നെ ആരംഭിക്കുക, പുസ്തകം എടുക്ക്. കഴിഞ്ഞ വീട്ടിൽ ചെന്നപ്പോ ഞാൻ പുസ്തകം എടുത്തപ്പോ ഞാൻ നോക്കി ബൈബിൾ എടുത്തു, എടുത്തപ്പോ പൊടി കണ്ടു. ഞാൻ പറഞ്ഞു, ഈ പൊടി അന്ത്യസമയത്ത് ന്യായവിധിയിൽ ഈ പൊടി നമുക്ക് അന്ന് നിലവിളിക്കും. കാരണം ഒന്നറിയോ, ഈ അടച്ചു വെച്ച ബൈബിളിലുള്ള പൊടി, ചിലരുടെ ബൈബിൾ തുറക്കാൻ പറ്റുന്നില്ല. കാരണം അറിയോ, ഇതുവരെ ഈ ചേർന്നിരിക്കുന്ന കട്ട് ഇതുവരെ മാറിയിട്ടില്ല. അറിയില്ലേ, ചില ഈ പേജുകൾ ഇങ്ങനെ ചേർന്നിരിക്കും, എടുക്കുമ്പോ അറിയാം അത് ഇതുവരെ കട്ട് ചെയ്തിട്ട് പോലുമില്ല. ഞാൻ പറയുന്നത് സൗരങ്ങളെ, സെറ്റ് ഇറ്റ് റൈറ്റ്, ഈ ദിവസം നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക, കർത്താവിന്റെ സന്നിധിയിലേക്ക് ചെല്ല. ഞാൻ പറഞ്ഞ ദിവ്യ സമാധാനം ഒഴുകും, ഹൃദയം പരിശുദ്ധാത്മാവിന്റെ സ്നേഹം കൊണ്ട് നിറയും. ഒരു സാക്ഷിയായി നാം ലോകത്ത് നിൽക്കാനായിട്ട് കഴിയും.
ശ്രമിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.